بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين وبعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا ورب زدنا علما إننا نمر പുതിയ വിഷയമാണ്. വിഷയം ഏറ്റവും മഹത്തായ വിഷയമാണ്. എന്തുകൊണ്ട്? ആ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിശുദ്ധ ഖുർആനാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അറിവ്. കാരണം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠം അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവുമായി ബന്ധപ്പെട്ടതെല്ലാം അതിശ്രേഷ്ഠമാണ്. വിശുദ്ധ ഖുർആൻ, അതിന്റെ പാരായണങ്ങൾ, അതിന്റെ രീതികൾ, അതേപോലെ തന്നെ പാരായണം ചെയ്ത പണ്ഡിത ശ്രേഷ്ഠർ, അൽ ഖുറാഉ വൽ ഖിറാഅത്ത്. ഖുറാ എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത പണ്ഡിതന്മാർ. അതേപോലെ തന്നെ ഖിറാഅത്ത് എന്ന പാരായണ രീതികൾ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാം. അത് അള്ളാഹുവിങ്കിൽ നിന്ന് എന്താണ്? അവതീർണമാണ്. ആരാണ് അതിനെ കൊണ്ടിറക്കിയത്? അള്ളാഹുവിങ്കിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആരിലേക്കാണ് ഇറക്കിയത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക് ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയിൻ മുബീൻ. വഇന്നഹു തീർച്ചയായും ഖുർആൻ ലതൻസീലു റബ്ബിൽ ആലമീൻ റബ്ബുൽ ആലമീനായ അല്ലാഹുവിൽ നിന്നുള്ള തൻസീലാകുന്നു, അവതീർണതയാകുന്നു. നസല ബിഹി റൂഹുൽ അമീൻ, അർറൂഹുൽ അമീൻ ആണ് എന്ത് ചെയ്തത്? അതുകൊണ്ട് ഇറങ്ങിയത്. എവിടേക്ക്? അല ഖൽബിക്. ഖൽബിക് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിലേക്ക്. എന്തിനാ ഇറക്കിയത്? ലിതകൂന മിനൽ മുൻദിരീൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നവനാകാൻ വേണ്ടിയിട്ട്. ഖുർആൻ ഓതിയിട്ട് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുവാനും താക്കീദ് നൽകുവാനും വേണ്ടി ഇറങ്ങി. എങ്ങനെയാണ്? ഏത് ഭാഷയിലാണ്? ബിലിസാനിൻ അറബിയിൻ മുബീൻ, സുവ്യക്തമായ അറബി ഭാഷയിലാണ് ആരിറങ്ങിയത്? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ ഇറക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുവ്യക്തമായ അറബി ഭാഷയിൽ. ഖലാസ്. إِنَّا نَحْنُ نَزَّلْنَا الْقُرْآنَ نَزَّلْنَا عَلَيْكَ الْقُرْآنَ تَنْزِيلًا. الله سبحانه وتعالى പറഞ്ഞു, إِنَّا نَحْنُ تِرْتِيَايِم نَامَانَ نَزَّلْنَا عَلَيْكَ താങ്കളുടെ മേൽ ഇറക്കിയது القرآن. ഖുർആനെ, പക്ഷേ ഖുർആനെ ഇറക്കിയതിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? അറിയിക്കുന്നത്, نَزَّلْنَا عَلَيْكَ الْقُرْآنَ تَنْزِيلًا. نَزَّلْنَا تَنْزِيلًا എന്നാണ് അത്. തൻസീൽ എന്ന മസ്ദറാണ്, മഫൂൽ മുത്തലഖാണ്. വിശുദ്ധ ഖുർആനെ ഇറങ്ങിയതിന് ഒരു പ്രത്യേകത ഉണ്ട്. മറ്റ് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയതുപോലെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് നസ്സൽന അലൈക്കൽ ഖുർആന തൻസീല എന്ന് പിന്നെ മഫോൽ മുത്തലക് മസ്തർ പ്രയോഗിച്ചിട്ട് മഫോൽ മുത്തലക് ആയിട്ട് പറഞ്ഞത്. അതെന്തേന്നുള്ളത് നമുക്ക് ഇൻഷാല്ലാ ഇവിടെ മനസ്സിലാവും. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഖുർആനന ഫറഖ്നാഹു ലിതഖ്റഅഹു അലാ നാസി അലാ മുക്സിൻ ونزلناه تنزيلا. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒറ്റയടിക്ക് ഇറക്കിയിട്ടില്ല. പിന്നെയോ? ഖണ്ഡശിയായിട്ടാണ് ഇറക്കിയത്. എത്ര വർഷങ്ങളിലായിട്ട്? 23 വർഷങ്ങളിലായിട്ട്. പല സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ, ആവശ്യങ്ങളുടെ തേട്ടത്തിനനുസരിച്ച് ഖുറൈശിയായിട്ടാണ് ഇറക്കിയത്. ജനങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാവകാശത്തിൽ, അവധാനതയിൽ ഓതിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. ونزلناه تنزيلا. അവിടെയും പറഞ്ഞു, നാം വിശുദ്ധ ഖുർആനെ ഇറക്കിയിരിക്കുന്നു ഒരു ഇറക്കൽ. തൻസീലൻ എന്ന് പറഞ്ഞാൽ ഇറക്കൽ എന്നുണ്ട്, ഒരു പ്രത്യേകത ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇന്ന അലൈന ജംഉഹു വഖുർആന, വിശുദ്ധ ഖുർആനെ ജംഉ ചെയ്യൽ അത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്, അതിന്റെ ക്രോഡീകരണം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനെ ഓതി തരലും, ഇന്ന അലൈന ജംഉഹു വഖുർആന. فإذا قرأناه فاتبع القرآن. رسول الله صلى الله عليه وسلم തങ്ങൾ ഖുർആൻ ഓതുമ്പോൾ വഹി വരുമ്പോൾ റസൂലുള്ള തത്രപ്പെടുമായിരുന്നു, സ്പീഡിൽ പഠിക്കാൻ വേണ്ടിയിട്ട് തിരക്കൂട്ടും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഖുർആനെ ക്രോഡീകരിക്കുക, ജംഉ ചെയ്യുക, അതേപോലെ തന്നെ അത് ഓതിത്തരുന്നത് നമ്മളുടെ മേൽ ബാധ്യതയാണ്, അള്ളാഹുവിന്റെ മേൽ ബാധ്യതയാണ്. അതുകൊണ്ട് തത്രപ്പെടേണ്ട, തിരക്കൂട്ടണ്ട. ഫഇദ ഖറഅനാഹു, നമ്മൾ ഓതി തന്നു കഴിഞ്ഞാൽ ഫത്തബിഉ ഖുർആന, ആ പാരായണത്തെ നിങ്ങൾ തുടർത്തുക എന്ന് പറഞ്ഞു. അപ്പൊ വിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണ്, അത് ഓതിയത് ആരാണ്? അള്ളാഹുവാണ് അത് ഓതി അറിയിച്ചത്. ആരിലൂടെ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമുക്ക്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമിനെ 23 വർഷങ്ങളിൽ ആയിട്ടാണ് എന്ത് ചെയ്തത്? പല സന്ദർഭങ്ങളിലായിട്ടാണ് എന്ത് ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ബിലിസാനിൻ അറബിയിൻ മുബീൻ, സുവ്യക്തമായ അറബി ഭാഷയിലാണ്, സുവ്യക്തമായ അറബി ഭാഷയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഈ ജസീറയുടെ വിവിധ ഭാഗങ്ങളിൽ സുവ്യക്തമായ സ്ഫുടമായ അറബി ഭാഷ സംസാരിക്കുന്ന പല ഗോത്രങ്ങളുണ്ട്, പല ഗോത്രങ്ങളുണ്ട്. അതിൽ ഖുറൈഷികളുണ്ട്, ഹുസൈൽ ഗോത്രമുണ്ട്, സഖീഫ് ഗോത്രമുണ്ട്, യമനികളുണ്ട്, സഅദ് ബിൻ കിനാന, സഅദ് ബിൻ ബക്കർ, കിനാന, ഇതേപോലെ പല ഗോത്രങ്ങൾ എവിടെയുണ്ട്? തെയ്മ്, തമീം, ഇങ്ങനെ പല ഗോത്രങ്ങളുണ്ട്. എല്ലാ ഗോത്രങ്ങളുടെയും ഭാഷ അവരെ സംബന്ധിച്ചിടത്തോളം സ്ഫുടമാണെങ്കിലും പക്ഷേ അതിനൊക്കെ ചില വകഭേദങ്ങളുണ്ട്. എല്ലാവർക്കും ഒരു ശൈലിയല്ല, അറബിയാണ് അവരുടെ എല്ലാം ഭാഷയെങ്കിലും ഈ ഗോത്രങ്ങൾക്കൊക്കെ അത് അവരുടേതായ വകഭേദങ്ങളുണ്ട്. ഒരു കൂട്ടരുടെ ശൈലി അത് മറ്റൊരു കൂട്ടർക്ക് പെട്ടെന്ന് പ്രാപ്യമായിക്കൊള്ളുന്നില്ല, ആ രീതിയിലാണ്. എന്നാൽ എല്ലാവരും അവരുടേതായ സ്ഫുട ഭാഷയിലാണുള്ളത്. താനും കുറെ അറേബ്യൻ ഗോത്രങ്ങളുണ്ട്, കുറെ അറേബ്യൻ ഗോത്രങ്ങൾ അന്നുണ്ട്, ഖുറൈഷികളുണ്ട്, അതേപോലെ തന്നെ സഖീഫുണ്ട്, തെയ്മുണ്ട്, തമീമുണ്ട്, ഹവാസിൻ, ഹുസൈൻ, അതേപോലെ റബിയ, അതേപോലെ തന്നെ പിന്നെ ഇബിൻ ബക്കർ, കിനാന തുടങ്ങി കുറെ ഗോത്രങ്ങളുണ്ട്. ഇവരൊക്കെ അറബി സംസാരിക്കുന്നവരാണ് എങ്കിലും എല്ലാവരുടെയും ലഹജ ഒന്നല്ല, അറബി ശൈലി ഒന്നല്ല. പിന്നെയോ അതിനൊക്കെ എന്തുണ്ട്? പല രീതികളും രൂപങ്ങളുമുണ്ട്. അറബിയാണെങ്കിലും പല രീതിയും രൂപങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ എത്ര മലയാള ഭാഷയ്ക്ക് എത്ര വകഭേദങ്ങളുണ്ട്, പല വകഭേദങ്ങളുണ്ട് അല്ലേ. ചിലരുടെ ആ വകഭേദങ്ങളെ മറ്റു ചുറ്റുകൂട്ടർക്ക് പെട്ടെന്ന് പ്രാപ്യമായിക്കൊള്ളുന്നില്ല, ഉച്ചരിക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല. അത് എല്ലാ സമൂഹങ്ങളുടെയും പ്രത്യേകതയാണ്. ഭാഷ ഒരു മെയിൻ ഭാഷ ഒന്നാണെങ്കിലും അതിന് പല വകഭേദങ്ങൾ ഉണ്ടാകും. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചപ്പോൾ അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ. പക്ഷേ ഈ അറേബ്യൻ ഗോത്രങ്ങളിൽ, അറേബ്യൻ ഗോത്രങ്ങളിൽ ഇവരുടെ വകഭേദങ്ങളെ ഈ അവതരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിച്ചു. വകഭേദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരണത്തിൽ പരിഗണിച്ചു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോ 7 ഹർഫുകളിലായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. 7 ഹർഫുകളിൽ, ഹർഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 രീതികളിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന ഹാദൽ ഖുർആൻ ഉൻസില അലാ സബ്അതി അഹ്റുഫിൻ ഫഖ്റഉ മാ തയസ്സറ മിൻഹു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇന്ന ഹാദൽ ഖുർആൻ. തീർച്ചയായും ഈ ഖുർആൻ ഉൻസില, അത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഇറക്കപ്പെട്ടിരിക്കുന്നു. അലാ സബ്അതി അഹ്റുഫിൻ, എന്താ സബ്അതു അഹ്റുഫ്? 7 ഹർഫുകളിൽ, 7 ഹർഫുകളിൽ. നമ്മൾ സാധാരണ ഹർഫിന് എന്താ അർത്ഥം പറയല്? അക്ഷരം എന്നാണ്, അക്ഷരം എന്നല്ല അർത്ഥം അവിടെ, അക്ഷരം എന്നല്ല. പിന്നെ 7 രീതികൾ എന്നാണ്, 7 രീതികൾ. 7 രീതികളിലാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ومن الناس من يعبد الله على حرف النرل حرف അവിടെ حرف എന്നാണ് അക്ഷരത്തിൽ എന്നുള്ള അർത്ഥം പിന്നെ രീതി എന്നുള്ള അർത്ഥം അപ്പോൾ ആ ഹർഫിന്റെ ബഹുവചന അഹ്റഫ് ഏഴ് രീതികളിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഫഖ്റഉ മാ തയസ്സറ മിൻഹു അതുകൊണ്ട് ആ ഏഴ് രീതികളിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ അത് നിങ്ങൾ പാരായണം ചെയ്തോളൂ എന്ന് പറഞ്ഞു ആ ഏഴ് രീതികളിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ അത് നിങ്ങൾ പാരായണം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇത് വളരെ ആൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധ ചെലുത്തണം ഞാൻ ബോർഡിലേക്ക് വരാം പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഈ ഒരു ആമുഖം ശരിക്കും മനസ്സിലാക്കണം ഇത് പിന്നെ സാധാരണ നമ്മളെ ക്ലാസ്സുകളിൽ വരുന്ന ഒരു വിഷയമല്ല ക്ലാസ്സുകളിൽ വരുന്ന ഒരു വിഷയമല്ല പക്ഷെ ഇത് അനിവാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആന്റെ അവതീർണതക്കുള്ള ഈ ഒരു പ്രത്യേകത മനസ്സിലാക്കാതെ ചിലർ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കൂട്ടർ അത് കേട്ട് തെറ്റിദ്ധരിക്കാൻ ഒരു കൂട്ടർ വിശുദ്ധ ഖുർആനുള്ളതായ ഈ പ്രത്യേകതകൾ സവിശേഷതകൾ അത് യഥാവിധം മനസ്സിലാക്കാത്തത് കാരണത്താൽ മുസ്ലിമീങ്ങൾക്കിടയിൽ വെള്ളം കലക്കിയിട്ട് അതിന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ നടക്കുന്നുണ്ട് നമുക്കല്ല അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ അതിന് എന്ത് വേണം എന്താണ് നമ്മളുടെ അടുക്കലുള്ള ഈ വിഷയത്തിലുള്ള വിവരങ്ങൾ അത് നമ്മളറിയണ്ടേ അത് നമ്മൾ അറിയണം അതുകൊണ്ട് തന്നെ അത് നമ്മൾ മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ക്ലാസ് അതുകൊണ്ട് എല്ലാവരും സജീവമായിട്ടുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവണം ആരെങ്കിലുമൊക്കെ വഴുതി പോകുന്നുവെങ്കിൽ ഞാൻ അവരെ വിളിക്കാം ഇൻഷാല്ലാ ഇപ്പൊ നമ്മളെന്താ പറഞ്ഞേ എന്താ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ഏഴ് ഹർഫുകളിൽ അവതീർണമായിട്ടുണ്ട് അവതരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് എളുപ്പമായ രീതി അത് നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഖിഫാർ ഗോത്രക്കാരുടെ ഒരു കുളം എന്ന് പറഞ്ഞാൽ എന്താ കുളം എന്നറിയില്ല ഞങ്ങൾ മലപ്പുറത്ത് കുളം എന്നറിയും കുളം കലക്കുക എന്നറിയില്ല എന്താ കുളം തടാകത്തേക്കാൾ ചെറുത് ആ പിന്നെ ഒരു തടാകത്തിനരികിൽ അല്ലെങ്കിൽ കുളത്തിനരികിൽ റസൂൽ നിൽക്കുക ബനൂ ഖിഫാർ ഗോത്രക്കാരുടെ അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു റസൂലുള്ളാന്റെ അടുക്കലേക്ക് എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളയോട് പറഞ്ഞു ഇന്നല്ലാഹ യഅമുറുക് അൻ തഖ്റഅ ഉമ്മതുക് അൽ ഖുർആന അലാ ഹർഫിൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങളുടെ ഉമ്മത്ത് ഖുർആൻ ഒരു ഹർഫിൽ പാരായണം ചെയ്യണം എന്ന് ഒരഹറഫിൽ പാരായണം ചെയ്യണം എന്താ ഒരഹറഫിൽ പാരായണം എന്താണ് ഒരക്ഷരവധാന അല്ല ഒരു രീതിയിൽ ഓതണം എന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങളുടെ ഉമ്മത്തികൾ ഒരഹറഫിലാണ് ഓതേണ്ടത് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അസ്അലുല്ലാഹ മുആഫാതിഹി വമഗ്ഫിറതി അള്ളാഹുവിനോട് ഞാൻ അവന്റെ പാപമോചനവും അവന്റെ മാപ്പും തേടുകയാണ് ഇന്ന ഉമ്മത്തി ലാ തുതീഖു ദാലിക് എന്താ ഇന്ന ഉമ്മത്തി എന്റെ ഉമ്മത്തികൾ ലാ തുതീഖു ദാലിക് എന്താ അതിന്റെ അർത്ഥം ഒരു രീതി അവർക്ക് സാധിക്കൂല അനുസരിക്കൂല എന്നല്ല ഒരു രീതി അവർക്ക് സാധിക്കൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നിടത്ത് ഖുറൈശികളുള്ളത് കൂടുതലും പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിസരങ്ങളിൽ ഖുറൈശികളല്ലാത്ത ഗോത്രക്കാരാണ് സഖീഫ് ഉണ്ട് അതേപോലെ തന്നെ കുറച്ചുകൂടി തെക്ക് വരുന്നെങ്കിൽ യമനികളുണ്ട് പിന്നെ കിനാനയുണ്ട് അതേപോലെ തന്നെ ബനൂബക്കർ ഉണ്ട് അതേപോലെ വേറെയും ഹവാസിൻ ഹുദൈൽ തുടങ്ങി കുറെ ഗോത്രങ്ങളാണ് അവർക്കൊക്കെ ഖുറൈശികളുടെ രീതി ഉണ്ടല്ലോ ലഹജ അറബി ഭാഷ ലഹജ അത് തിരിയില്ല എന്നല്ല വേണ്ടത്ര വശമല്ല ഖുർആനാണെങ്കിൽ സ്ഫുടമായി നന്നായി പാരായണം ചെയ്യണ്ടേ അതിന് ഇവർക്ക് എന്തൊക്കെയുള്ളതെന്നില്ല എല്ലാവർക്കും അതിന് സാധിച്ചോളന്നില്ല അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതറിയാം അപ്പൊ റസൂൽ പറയണേ എന്റെ ഉമ്മത്തികൾക്ക് അതിന് സാധിച്ചോളണം എന്നില്ല അപ്പൊ വീണ്ടും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു ഇന്നല്ലാഹു യഅമുറുക് അൻ തഖ്റഅ ഉമ്മതുക് അലാ ഹർഫൈൻ എന്താ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങളുടെ ഉമ്മത്തികൾ രണ്ട് രീതിയിൽ ഖുർആൻ ഓതണമെന്ന് അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അസ്അലുല്ലാഹ മുആഫാതിഹി വമഗ്ഫിറതി അള്ളാഹിനോട് ഞാൻ പാപമോചനം തേടുന്നു ഇന്ന ഉമ്മത്തി ലാ തുതീഖു ദാലിക് എന്റെ ഉമ്മത്തികൾ അവർക്കതിന് സാധിക്കൂല അപ്പൊ വീണ്ടും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു എന്നിട്ട് പറഞ്ഞു ഇന്നല്ലാഹു യഅമുറുക് അൻ തഖ്റഅ ഉമ്മതുക അൽ ഖുർആൻ അലാ സലാസത്തി അഹ്റഫ് എന്താ മൂന്ന് രീതിയിൽ ഖുർആൻ ഓതണം എന്നത് കൽപ്പിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രകാരം പറഞ്ഞു, അസ്അലുല്ലാഹ മുആഫാതിഹി വമഗ്ഫിറതി ഇന്ന ഉമ്മത്തി ലാ തുതീഖു ദാലിക്, എന്റെ ഉമ്മത്തികൾക്ക് അതിന് സാധിക്കില്ല. അപ്പൊ നാലാമത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക അൻ തഖ്റാ ഉമ്മതുക അലാ സബ്അതി അഹ്റഫിൻ. എന്താ സബ്അ? നാലാ? ഏഴ്. നാലാമത് വന്നിട്ട് പറഞ്ഞത് നിങ്ങളുടെ ഉമ്മത്തികൾ ഏഴ് ഹർഫിൽ, ഏഴ് രീതിയിൽ ഖുർആൻ ഓതണം എന്നുള്ളത് കൽപ്പിക്കുന്നു. ഖലാസ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, فأيما حرف قرأتم عليه قرأوا عليه فقد أصابوا. എന്താ فأيما حرف, ഈ ഏഴ് രീതികളിൽ ഏതൊരു രീതിയിലാണോ قرأوا عليه അവർ ഓതിയത്, فقد أصابوا അവർ എന്താ ചെയ്തു, അവർക്ക് ശരി ഭവിച്ചിരിക്കുന്നു. എന്നാൽ എന്തായി, ഖുർആൻ ഓതിയത് ശരിയാണ്. അപ്പൊ ഈ ഏഴ് രീതിയിൽ ഖുർആൻ ഇറങ്ങി ഓതാൻ അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചു. ആ ഏഴ് രീതിയിൽ ഏതൊരു രീതിയാണ് ഓതാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണത്? അതുകൊണ്ട് ഓതിയിട്ടുണ്ട് എങ്കിൽ എന്തായി, ഫഖദ് അസാബു. നിസ്കാരത്തിൽ ഓതിയാൽ അത് മതി, ഖുർആനോ ഇട്ട് ഓതിയാൽ അത് മതി, ശരിയാണ് എന്ന് പറഞ്ഞു. എന്താപ്പ ഈ പറഞ്ഞതിന്റെ അർത്ഥം? എന്താപ്പ ഞാൻ ഈ ഉബൈന്റെ ഹദീസ് പറഞ്ഞതിൽ എന്താ അതിന്റെ എന്താണ് അതിന്റെ ഉദ്ദേശം? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഒരു രീതിയിലല്ല, പിന്നെയോ ഏഴ് രീതികളിലായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ഇമാം മുസ്ലിം റിപ്പോർട്ടിനെ ഹദീസ്. അതേപോലെ തന്നെ വേറെയും ഹദീസ് കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുള്ള ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയാണ്, അഖറഅനി ജിബ്രീലു അൽ ഖുർആന അലാ ഹർഫിൻ. എന്താ അഖറഅനി ജിബ്രീൽ, ജിബ്രീൽ എനിക്ക് ഓതിത്തന്നു എന്ത്, അൽ ഖുർആൻ, ഖുർആൻ അലാ ഹർഫിൻ ഒരു രീതിയിൽ, ഒരു രീതിയിൽ. ഫലം അസൽ അസ്തസീദുഹു വയസീദുനി, അപ്പൊ ഞാൻ ജിബ്രീലിനോട് ഏറെ രീതികൾ ചോദിച്ചുകൊണ്ടിരുന്നു, വയസീദുനി ജിബ്രീൽ എനിക്ക് പിന്നെ ഏറെ രീതികൾ, കൂടുതൽ രീതികൾ പറഞ്ഞു തരികയും ചെയ്തു, ഓതിത്തരികയും ചെയ്തു. ഹത്തൻതഹ ഇലാ സബ്അതി അഹ്റുഫിൻ, ഹത്തൻതഹ ജിബ്രീൽ അങ്ങനെ എനിക്ക് രീതികൾ കൂട്ടി കൂട്ടി തന്നു, ഏതുവരെ, ഏഴ് രീതികളിൽ എത്തുന്നത് വരെ, ഏഴ് രീതികളിൽ എത്തുന്നത് വരെ. അപ്പൊ വിശുദ്ധ ഖുർആൻ ഏഴ് രീതികളിൽ ആര് ഓതി കൊടുത്തിട്ടുണ്ട്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കൊടുത്തിട്ടുണ്ട്. ആർക്ക് ഓതി കൊടുത്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുത്തിട്ടുണ്ട്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വേറെയും ഈ വിഷയത്തിൽ ഹദീസുകൾ കാണാൻ സാധിക്കും, വേറെയും ഹദീസുകൾ കാണാൻ സാധിക്കും. ഇൻഷാല്ലാ ചില ഉദാഹരണങ്ങൾ നമുക്ക് ഇനി വഴിയേ വരും, വഴിയേ വരും. അപ്പൊ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചപ്പോ അള്ളാഹു അതിന് ഏഴ് രീതികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഏഴ് രീതികൾ അള്ളാഹു ജിബ്രീലിന് ഓതി കൊടുത്തു, വഹയ് നൽകി. ജിബ്രീൽ ആ ഏഴ് രീതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയ് നൽകി, വഹി എത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഏഴ് രീതികളാണ് എന്ത് ചെയ്തത്, ജനങ്ങൾക്ക് ഓതി കൊടുത്തിട്ടുള്ളത്, അന്നത്തെ അറേബ്യൻ സമൂഹത്തിലെ ജനങ്ങൾക്ക് ഓതി കൊടുത്തിട്ടുള്ളത്. അതിലൊരു അഭിപ്രായ വ്യത്യാസമല്ല, ഇതിലെന്തില്ല, ഒരു അഭിപ്രായ വ്യത്യാസമല്ല. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഏഴ് രീതികളിലാണ് എന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ഇപ്പൊ അതിന് ഞാനൊരു ഉദാഹരണം, ഏഴ് രീതികൾ എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. സൂറത്ത് അൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൻ കാന അദുവൻ ലില്ലാഹി വമലായികതിഹി വറുസുലി വജിബ്രീല വമീകാല ഫഇന്നല്ലാഹ അദുവൻ ലിൽകാഫിരീൻ. 98-ാമത്തെ ആയത്ത്. അവിടെ എന്താ ആയതിന്റെ അർത്ഥം? മൻ കാന അദുവൻ ലില്ലാഹി വമലായികതിഹി വറുസുലി വജിബ്രീല വമീകാല, അള്ളാഹുവിന്, അള്ളാഹുവിന്റെ മലക്കുകൾക്ക്, അള്ളാഹുന്റെ മുർസലീങ്ങൾക്ക്, ജിബ്രീലിന്, മീകായിലിന് ആരെങ്കിലും ശത്രുവായാൽ, ഫൈൻ അള്ളാഹ് അദുവുലിൽ കാഫിരീൻ, അത്തരം കാഫിരീങ്ങളുടെ ശത്രുവാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വതആല. അവിടെ ആ ആയത്തിൽ ജിബ്രീൽ എന്നതിന്, ജിബ്രീൽ എന്നതിന് പല ഖിറാഅത്തുകളുണ്ട്, പല ഖിറാഅത്തുകളുണ്ട്. അതിൽ ജിബ്രീൽ എന്ന് ഖിറാഅത്തുണ്ട്, ജിബ്രീൽ, അതാണ് നമ്മളെ കൂടുന്ന ഖിറാഅത്ത് ജിബ്രീൽ. ജബിരീൽ എന്ന് ഖിറാഅത്തുണ്ട്, ജബിരീൽ. ജബ്രഈൽ എന്ന ഖിറാഅത്തുണ്ട്, ജബ്രഈൽ. അതേപോലെ ജബ്രഈൽ എന്ന ഖിറാഅത്തുണ്ട്. എന്താ ഈ രണ്ട് ഖിറാഅത്തും തമ്മിൽ വ്യത്യാസം? ജബ്രഈലും ജബ്രഈലും തമ്മിൽ വ്യത്യാസം എന്താ? ആ ഇവിടെ ഈൽ എന്നുണ്ട്, ഇവിടെ ഇൽ എന്നേ ഉള്ളൂ, ജബ്രഈൽ ഉണ്ടാവും. അതേപോലെ തന്നെ അതിന് ജബ്രഈൽ എന്ന് തന്നെ ഖിറാഅത്തുണ്ട്. പക്ഷേ ഈ ഖിറാഅത്ത് വഖഫിന്റെ സന്ദർഭത്തിൽ മാത്രമേ ഉള്ളൂ. ഇമാം ഹംസ ഇബ്നു സയ്യാദ് അൽ കൂഫിയുടെ ഖിറാഅത്തിൽ അപ്പൊ ജബ്രഈൽ എന്ന് വഖഫിന്റെ സന്ദർഭത്തിൽ മാത്രം ഓതുന്ന ഒരു ഖിറാഅത്തുണ്ട്. മാത്രമല്ല ഇതിന് ജബ്രഈൽ എന്ന ഖിറാഅത്തുണ്ട് വേറെ. ജബ്രഈൽ വേറെ രണ്ട് ഖിറാഅത്തുണ്ട്, അത് ഞാൻ ഇവിടെ എഴുതിയില്ല. ജബ്രഈൽ പിന്നെ ജബ്ര ഇല്ല. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. ജബ്രഈൽ എന്ന് ഖിറാഅത്തുണ്ട്, ജബ്ര ഇല്ല എന്നും ഖിറാഅത്തുണ്ട്. അപ്പൊ എത്ര ഖിറാഅത്തായി? 1, 2, 3, 4, 5, 6, 7 ഖിറാഅത്ത് കണ്ട. ഇതാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോ 7 രീതികൾ വിശുദ്ധ ഖുർആനിന്റെ അവതീർണതൊക്കെ ഉണ്ട്, അതിന്റെ ഒരു ഉദാഹരണം. ഇതിൽ 7 രീതി വന്ന് ജിബ്രീൽ എന്നത് നാഫിർ അബു അംർ, ഹഫ്സ് ഇബ്നു ആമിർ എന്നിവരുടെ ഖിറാഅത്താണ്. ഇവരാരാണെന്നുള്ളത് നമുക്ക് ഇൻഷാല്ലാ മനസ്സിലാകും. നാഫിഉൽ മദനി, അബു അംർ, അതേപോലെ ഹഫ്സ്, അൻ ആസിം, ഇബ്നു ആമിർ ഇവരുടെ ഖിറാഅത്തിലാണ് ജിബ്രീൽ എന്നുള്ളത്. ജബ്രീൽ എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നു കസീർ അൽ മക്കി അദ്ദാരി, ഇബ്നു കസീർ അദ്ദാരി അൽ മക്കിയുടെ ഖിറാഅത്തിലാണ് ജബ്രീൽ എന്നുള്ളത്. ജബ്രഈൽ എന്നുള്ളത് ഹംസ, കിസായി, ഖലഫ് ഇബ്നു ഹിഷാം ഇവരുടെ ഖിറാഅത്തിലാണ് ജബ്രഈൽ എന്നുള്ളത്. ജബ്രഈൽ എന്നുള്ളത് അബൂബക്കർ ഇബ്നു അയ്യാഷ് അദ്ദേഹത്തിന് ആസിമിൽ നിന്നുള്ള ഖിറാഅത്തിലാണ് ജബ്രഈൽ എന്നുള്ളത്. ഇവിടെ ജബ്രഈൽ എന്ന് വഖഫ് ചെയ്യുമ്പോൾ മാത്രം ജബ്രഈൽ എന്നുള്ള ഖിറാഅത്ത്, അത് ഹംസയുടെ ഹംസ പടി ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞു, ഇവിടെ ഹംസക്ക് ജബ്രഈൽ എന്ന് ഖിറാഅത്ത് ഉണ്ട്. പക്ഷെ വഖഫ് ചെയ്യുമ്പോൾ ജബ്രഈൽ എന്ന് മാത്രം, അത് ഹംസയിൽ നിന്നുള്ള ഒരു വജിഹാണ്. അപ്പൊ നോക്കി നിങ്ങൾ ഈ ജിബിരീൽ എന്നതിന് എത്ര വജിഹായി ഇപ്പൊ നമ്മൾ പറഞ്ഞത്? ഇവിടെ 5 എണ്ണം പറഞ്ഞു, 5 ഹർഫിൽ രീതിയിൽ അതിന് പാരായണമുണ്ട്. ജബ്രഈൽ എന്നുള്ളതുണ്ടല്ലോ, ജബ്രഈൽ അത് ഇമാം ഹസൻ അൽ ബസ്രിയുടെ ഖിറാഅത്താണ്, ഹസൻ അൽ ബസ്രിയുടെ ഖിറാഅത്താണ് ജബ്രഈൽ. ജബ്രഇല്ല എന്നുള്ള ഖിറാഅത്ത് അത് ഇബ്നുൽ മുഹൈസിന്റെ ഖിറാഅത്താണ്, ഇബിൻ അൽ മുഹൈസിന്റെ ഖിറാഅത്താണ്. പക്ഷെ ഈ രണ്ട് ഇതുണ്ടല്ല, ഈ 5 ഖിറാഅത്തും മുതവാത്തിറായ ഖിറാഅത്താണ്, എന്ന് പറഞ്ഞാൽ പിന്നെ പ്രസിദ്ധമായതും അതേപോലെ തന്നെ തലമുറകളിലേക്ക് കൈമാറി എന്ന പോലെ വന്ന ഖിറാഅത്താണ്. ഈ രണ്ട് ഖിറാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഖിറാഅത്ത് ഹസൻ ബസ്രിയുടെ ഖിറാഅത്തും അതേപോലെ തന്നെ ഇബ്നു മുഹൈസിന്റെ ഖിറാഅത്തും അത് ഷാദാണ്, ഷാദാണ് എന്ന് പറഞ്ഞാൽ ഇത് നിസ്കാരത്തിൽ ഓതാൻ പാടുള്ളതല്ല. ഈ ഖിറാഅത്ത് അത് നിസ്കാരത്തിൽ ഓതാൻ പാടുള്ളതല്ല, ഷാദായ ഖിറാഅത്താണ്. അത് ഖിറാഅത്തുകളുടെ ഹുക്കുമുകൾ പറയുമ്പോൾ നമുക്ക് എന്താണ് ഷാദ്, എന്താണ് മുതവാത്തിർ, എന്താണ് മഷൂർ, എന്താണ് ആഹാദ് അത് വരും. പക്ഷെ ഇത് നിസ്കാരത്തിൽ ഓതാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാനുള്ളത് ഇപ്പോ. കാരണം അത് പിന്നെ ഷാദായ ഖിറാഅത്ത്. പക്ഷേ ഇവിടെ നമ്മൾ എന്തിനാ ഈ ഉദാഹരണം എഴുതിയത് എന്നുകൂടി പറഞ്ഞാണ്? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് 7 ഹറഫുകളിലാണ്, 7 ഹറഫുകളിലാണ്. ഹറഫുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രീതികളാണ്. രീതികൾ എന്തിനാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ പരിഗണിച്ചത്? വിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ എല്ലാവരും അറബികൾ ഒരേ രീതിയിലല്ല സംസാരിക്കുന്നത്. അറബി ഭാഷ എല്ലാവരുടെയും സാഹിത്യ ഭാഷയാണെങ്കിലും പക്ഷെ വകഭേദങ്ങളുണ്ട്. ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കൂട്ടരെ പെട്ടെന്ന് അതേപോലെ അനുകരിച്ച് പറയാനും ചൊല്ലാനും ഒക്കെ പ്രയാസപ്പെടുമാർ എന്തുണ്ട്, എന്തുണ്ട്, വകഭേദങ്ങളുണ്ട്. അപ്പൊ ആ വകഭേദങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, വിശുദ്ധ ഖുർആനെ ഇറക്കിയത്. അപ്പോ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അത് മനസ്സിലായല്ലോ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വകഭേദങ്ങൾ അല്ല, ഈ അഹർഫുകൾ അതിനെ പരിഗണിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ ഇറങ്ങിയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് സഹാബത്തിനെ പഠിപ്പിച്ചത്. ഈ രീതികളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സഹാബികളിൽ ചിലർ ചില വജീഹുകളിലാണ് ഖുർആൻ ഓതിയത്, മറ്റു ചിലർ മറ്റു ചില വജീഹുകളിലാണ് ഖുർആൻ ഓതിയത്. ഒരു സംഭവം പറയാം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹിഷാം ഇബ്നു ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിസ്കരിക്കുകയാണ്. ഹിഷാം ഇബ്നു ഹകീം, ഹിഷാം ഇബ്നു ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിലാണ് നിസ്കരിക്കുന്നത്. അങ്ങനെ ഹിഷാം ഇബ്നു ഹകീം സൂറത്തുൽ ഫുർഖാൻ ഓതാണ്. സൂറത്തുൽ ഫുർഖാൻ ഫുർഖാൻ ഓതിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിന് ഓതി കൊടുത്തതുപോലെ എല്ലാം ആരും ഓതണത്, ഹിഷാം ഓതണത്, ഹിഷാം ഓതണത്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ് നിസ്കാരത്തിലല്ലേ, ഫഇദാ ഹുവ യഖ്റഉ ബി അഹ്റഫിൻ കസീറ, ഹിഷാം പല ഹർഫുകളിലാണ് ഓതുന്നത്, പല ഹർഫുകളിൽ നിന്നാണ് എന്താ, പല രീതികളിലാണ് ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ഓതി തന്ന രീതിയിലല്ല ആരും ഓതണത്, ഹിഷാം ഓതണത്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, ഉമറാണല്ലോ, ഉമർ ഇവരെ ഡ്രസ്സ് പിടിച്ചുകൊണ്ട് വലിച്ച് എന്നിട്ട് പറഞ്ഞ്, ആരാണ് ഈ ഓത്ത് ഓതി തന്നെ എനിക്ക് വെച്ച്, ഇത് ആരാണ് ഓതി തന്നെ വെച്ച് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ഓതി തന്നാണെന്ന് പറഞ്ഞു, ആര്, ഹിഷാം ഇബ്നു ഹകീം. അപ്പൊ പറഞ്ഞു, റസൂലിന് എനിക്ക് ഓതി തന്നിട്ടുണ്ടല്ലോ സൂറത്തുൽ ഫുർഖാൻ, റസൂലിന് എനിക്ക് ഓതി തന്നിട്ടുണ്ട്, പക്ഷെ നീ ഓതിയ രീതിയിലല്ലല്ലോ എനിക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയത്. അങ്ങനെ ഈ ഹിഷാം ഇബ്നു ഹകീമിനെ വലിച്ച് റസൂലിനെ മുന്നിലൂടെ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ഉമർ പറഞ്ഞ്, റസൂലെ നിങ്ങൾ എനിക്ക് ഓതി തന്ന മാതിരിയല്ല ഇയാൾ ഓതുന്നത്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹിഷാം ഓതാൻ പറഞ്ഞു, ഫുർഖാൻ ഓതാൻ പറഞ്ഞു. അപ്പോ നിസ്കാരത്തിൽ ഓതിയ പോലെ തന്നെ ആ അഹ്റഫുൻ കസീറ സാധാരണ രീതികളെ പരിഗണിച്ചുകൊണ്ടുള്ള ഓത്ത് ആരോദി, ഹിഷാം ഇബ്നു ഹകീം ഓതി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ടിട്ട് പറഞ്ഞു, കദാലിക ഉൻസിലത്ത്, കദാലിക, ഇതുപോലെയാണ് ഉൻസിലത്ത്, എന്ത്, സൂറത്തുൽ ഫുർഖാൻ ഇറക്കപ്പെട്ടത് ഇതുപോലെയാണ് ഇറക്കപ്പെട്ടത്. എന്നിട്ട് ഉമറിനോട് പറഞ്ഞ്, ഉമറെ ഓത് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു ഓതി, അദ്ദേഹത്തിന്റെ രീതിയിൽ ഓതി. ഓത്ത് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കദാലിക ഉൻസിലത്ത്, എന്താ കദാലിക ഉൻസിലത്ത്, ഇതുപോലെയാണ് അത് ഇറക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആൻ ഉൻസില അലാ സബ്അതി അഹ്റഫിൻ ഫഖ്റഉ മാ തയസ്സറ മിൻ. ഉണ്ടോ ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഉൻസില അലാ സബ്അതി അഹ്റഫിൻ, ഏഴ് ഹർഫുകളിലാണ്, ഏഴ് രീതികളിലാണ് ഇത് ഇറക്കപ്പെട്ടിട്ടുള്ളത്. ഫഖ്റഉ മാ തയസ്സറ മിൻ, അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായ രീതി ഏതാണോ അത് ഓതിക്കോളൂ എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇതിന് എന്ത് മനസ്സിലാക്കുന്നറിയാം, സൂറത്തുൽ ഫുർഖാൻ മക്കിയത്താണ്, സൂറത്തുൽ ഫുർഖാൻ മക്കിയത്താണ്, മക്കിയത്താണ്. അപ്പൊ ഇതെന്താ മനസ്സിലാക്കാനുള്ളത്, ഈ രീതി വ്യത്യാസം എവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്, ഖുർആൻ അവതീർണതയിലുള്ള രീതി വ്യത്യാസം അത് എവിടുന്ന് തുടങ്ങി, മക്ക കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്, മക്ക കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സഹാബികൾ പല രീതികൾ അന്ന് മുതൽ പാരായണത്തിന് സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആ രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കൂട്ടരെ ഒരു രീതി പഠിപ്പിച്ചു, വേറൊരു കൂട്ടരെ വേറെ രീതി പഠിപ്പിച്ചു. ഇവിടെ നോക്കി നിങ്ങൾ, ഹകീം ഇബ്നു ഹിഷാം ഇബ്നു ഹകീമിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല രീതികൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഉമറിന് ഒരു രീതിയാണ് പഠിപ്പിച്ചത്, ഉമറിന് ഒരു രീതിയാണ് പഠിപ്പിച്ചത്. ഇതേപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന് പല രീതികൾ പഠിപ്പിച്ചിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച രീതികളിൽ, ഹർഫുകളിൽ, വജ്ഹുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്, സഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇതിലെ രണ്ടാമത്തെ ഭാഗം. ഇനി മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വആലാ വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ശരിക്ക് നബിയിൽ നിന്ന് പഠിച്ച, ഗ്രഹിച്ച, മനഃപ്പാഠമാക്കിയവരിൽ നിന്ന് ഖുർആൻ പഠിക്കാനാണ് പിൽക്കാലക്കാരോട് പറഞ്ഞത്. ഉദാഹരണത്തിന്, ഖുദുൽ ഖുർആൻ മിൻ അർബഈൻ, നാലാളുകളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ സ്വീകരിക്കുക. ഖുദുൽ ഖുർആൻ മിൻ അർബഈൻ, നാലാളുകളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ സ്വീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ ആരൊക്കെയാണ്? ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഇബ്നു ഉമ്മി അബ്ദ്, ഇബ്നു ഉമ്മി അബ്ദ് ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉബൈയ് ഇബ്നു കഅബ്, ഉബൈയ് ഇബ്നു കഅബ്. മുആദ് ഇബ്നു ജബൽ, മുആദ് ഇബ്നു ജബൽ. പിന്നെ സാലിം മൗല അബി ഹുദൈഫ, അബി ഹുദൈഫ. സാലിം മൗല അബി ഹുദൈഫ, അബൂ ഹുദൈഫയുടെ മൗലയായ സാലിം. ഈ നാലാളുകളിൽ നിന്ന് ഖുർആൻ സ്വീകരിക്കാൻ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, മുആദ് ഇബ്നു ജബൽ, സാലിം മൗല അബി ഹുദൈഫ, പിന്നെ ഉബൈയ് ഇബ്നു കഅബ്. ഉബൈയ് ഇബ്നു കഅബ് ഇവരിൽ നിന്ന് ഖുർആൻ സ്വീകരിക്കാൻ പറഞ്ഞു. കാരണം ഇവരാരാ? ആ, ഇവരീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖുർആൻ പഠിച്ച നിപുണന്മാരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരിൽ നിന്ന് സ്വീകരിക്കാൻ പറഞ്ഞത്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് ഖുർആൻ മനഃപ്പാഠമാക്കിയ, ഖുർആൻ പാരായണം ചെയ്ത് പഠിപ്പിക്കുന്ന അധ്യാപകരായിരുന്നു ഇവര്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ്, ഉബൈ ഇബ്നു കഅബ്. ആ ഹദീസിൽ ഉബൈ ഇബ്നു കഅബ് വന്നിട്ടുണ്ട്. ഉബൈ ഇബ്നു കഅബ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഹദീസിൽ വന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, സെയ്ദ് ഇബ്നു സാബിത്ത്, സെയ്ദ് ഇബ്നു സാബിത്ത്, അബു മുസല അഷ്അരി, അബുദർദ, അബുദർദ. എത്ര പേരാ? ഏഴാളുകൾ അല്ലേ. ഈ ഏഴാളുകളുടെ പ്രത്യേകത, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖുർആൻ പാരായണം പഠിച്ചു, ഹൃദിസ്ഥമാക്കി. അവർ ഖുർആൻ പഠിതാക്കൾ എന്ന പോലെ ഇവർ പഠിപ്പിക്കുന്നവരായിരുന്നു, ഖുർആൻ പഠിപ്പിക്കുന്നവരായിരുന്നു ഈ ഏഴ് പേർ. പ്രത്യേകിച്ച് ഇതിൽ ചില സഹാബികളൊക്കെ നമുക്ക് എപ്പോഴും ഓർക്കുന്ന ആളുകളാണ്. സെയ്ദ് ഇബ്നു സാബിത്ത്, സെയ്ദ് ഇബ്നു സാബിത്ത്. എന്താ സെയ്ദ് ഇബ്നു സാബിത്തിന്റെ ചരിത്രം നമ്മൾ എങ്ങനെ മനസ്സിലാക്കണേ? അദ്ദേഹം വഹയ്യത്തുകാരനാണ്, ഇവരൊക്കെ വഹയ്യത്തുകാരനാണ്, എല്ലാവരും ഏറെക്കുറെ വഹയ്യത്തുകാരാണ്. പക്ഷെ സെയ്ദ് ഇബ്നു സാബിത്തിന്റെ പ്രത്യേകത, അദ്ദേഹം വഹയ്യത്തുകാരനാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുസഹഫ് ക്രോഡീകരിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഖുർആനിനെ രണ്ട് ചട്ടക്കുള്ളിൽ ക്രോഡീകരിച്ച്, ആ ക്രോഡീകരണ ചുമതല ഏൽപ്പിച്ചത് ആരെയാണ്? ആ സെയ്ദ് ഇബ്നു സാബിത്തിനെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ക്രോഡീകരണം പിന്നെ നടന്നു. ആ ക്രോഡീകരണവും ഉസ്മാനെ ഏൽപ്പിച്ചത് ആരെയാണ്? സെയ്ദ് ഇബ്നു സാബിത്തിനെയാണ്, സെയ്ദ് ഇബ്നു സാബിത്തിനെ. കാരണം അത്രമാത്രം അഗ്രഗണ്യനും നിപുണരുമാണ് ആര്? സെയ്ദ് ഇബ്നു സാബിത്ത്. അതേപോലെ തന്നെ ഈ സഹാബികളെല്ലാവരും, ഈ സഹാബികളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴ് രീതിയിൽ ഖുർആൻ പാരായണം പഠിപ്പിച്ചു. ആ ഏഴ് രീതികൾ അത് പഠിച്ച് പഠിപ്പിച്ചവരാണ് ആര്? ഈ അധ്യാപകർ. പ്രത്യേകിച്ച് ഇവർ, ഇവര് മാത്രമല്ല, ഇവര് മാത്രമല്ല, വേറെയും സഹാബിയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അതേപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ, ഇവിടെ പറഞ്ഞിട്ടില്ല, ജാബിർ ഇബ്നു സെയ്ദ്, ജാബിർ ഇബ്നു സെയ്ദ്, ഇവരൊക്കെ അതിൽ പെട്ടതാണ്. വേറെയും കുറെ സഹാബികളുണ്ട്, പക്ഷെ ഇവരാണ് പ്രസിദ്ധർ, ഇവരാണ് പ്രസിദ്ധർ. എന്തുകൊണ്ട് ഇവർ പ്രസിദ്ധർ എന്ന് പറഞ്ഞാല്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ജാബിർ ഇബ്നു സെയ്ദ്, മുആദ് ഇബ്നു ജബൽ, ഇവരിലേക്കൊക്കെയുള്ള ഇതുണ്ടല്ലോ ഖിറാഅത്തിന്റെ സനദ്, അത് മുറിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ മുറിയാതെ വന്നത് ആരുടേതാണ്? ഈ ഏഴാളുകളുടേതാണ്. അതായത് പിൽക്കാലത്തേക്ക് ഖുർആൻ പാരായണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചല്ലോ, ആ ഉദ്ധരിച്ച റാവിമാരിൽ ഇടമുറിയാതെ സനദ് കൃത്യമായിട്ട് എത്തിയത് ഇവരിലേക്കാണ്, ഈ ഏഴ് പേരിലേക്കാണ്. എന്നാൽ ഇവരെ പോലെ തന്നെ നിപുണരായ ശിഷ്യന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വേറെയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലുള്ള, മുആദ് ഇബ്നു ജബലിനെ പോലുള്ള, ജാബിർ ഇബ്നു സെയ്ദിനെ പോലുള്ളതായ സഹാബികളുണ്ട്. പക്ഷേ അവരിലേക്കുള്ള കണ്ണി മുറിഞ്ഞുപോയി, കണ്ണി മുറിഞ്ഞുപോയി. പക്ഷേ കണ്ണി മുറിയാതെ കൃത്യമായി എത്തിയത് ഇവരിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏഴാളുകളെ എഴുതിയത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവരും അതേപോലെ തന്നെ അഹ്റഫുകൾ രീതികൾ പഠിച്ചവരുമായിട്ട് വേറെ സഹാബകളില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷെ ഇവരിലേക്ക് കണ്ണികൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് ചെന്നെത്തുന്നു എന്നുള്ളതാണ്. ഖലാസ്. ഇനി അടുത്ത ഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രീതിയിൽ ഖുർആൻ പഠിപ്പിച്ചവരാണ് ആര്? ഈ ഏഴാളുകൾ. ഇവരല്ലാത്തവരുമുണ്ട്, ഇവരല്ലാത്തവരുമുണ്ട്, ഏഴു പേർ. അപ്പൊ ഇവര് എങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏഴ് വജീഹിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലന്റെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം നടന്നു. എന്താ പ്രശ്നം? അബൂബക്കർ റളിയല്ലാഹുവിന്റെയും ഉമറിന്റെയും കാലഘട്ടത്തിലെ പോലെയല്ല. ഉമർ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഒരു ഖുർആൻ ഒരു പ്രാവശ്യം ജംഅ് ചെയ്തത്, ക്രോഡീകരണം നടന്നത്. പിന്നെ ക്രോഡീകരണം നടന്നില്ല. പിന്നെ ക്രോഡീകരണം എവിടെയാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ കാലഘട്ടത്തിനിടയിൽ ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ട്. പേർഷ്യ, ഇറാഖ്, സിറിയ, ഈജിപ്ത് തുടങ്ങിയ നാടുകളൊക്കെ ഇവിടെ നിന്ന് ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വന്നപ്പോൾ വിശുദ്ധ ഖുർആൻ ഏഴ് രീതിയിലാണ് പാരായണം പഠിപ്പിച്ചിട്ടുള്ളതെങ്കിലും പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ എന്ത് ചെയ്ത്? അവർ പാരായണ രീതി തെറ്റിക്കാൻ തുടങ്ങി. പുതുതായി വന്നവർക്ക് പാരായണ രീതി പ്രാപ്യല്ല, കാരണം അറബികളല്ല, അനറബികളാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അവർക്ക് ഖുർആന്റെ പാരായണ രീതി പ്രാപ്യല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത, ഇവർ പഠിപ്പിക്കാത്ത കുറെ രീതികൾ വേറെ വരാൻ തുടങ്ങി. അപ്പൊ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനു എന്ത് ചെയ്തു? ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനു അബൂബക്കർ റളിയല്ലാഹു തആലാനു ക്രോഡീകരിച്ച മുസ്ഹഫ്, അത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വിയോഗശേഷം ഉമറിന്റെ അടുത്തായിരുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആലാനയുടെ അടുത്തായിരുന്നു. ഹഫ്സയിൽ നിന്ന് വാങ്ങി ഉസ്മാൻ റളിയല്ലാഹു തആലാനു എന്ത് ചെയ്ത്? അതിനെ കോപ്പി ചെയ്ത് ഉസ്മാൻ റളിയല്ലാഹു തആലാനു കോപ്പി ചെയ്തിട്ട് എത്ര കോപ്പി ഉണ്ടാക്കിയത്? ആറ് കോപ്പി. അത് ഒറിജിനലും അപ്പൊ ഏഴ്. ആറ് കോപ്പി ഉണ്ടാക്കി. ഏതിന്റെ കോപ്പി ഉണ്ടാക്കിയത്? അബൂബക്കർ റളിയല്ലാഹുവിന് ക്രോഡീകരിച്ച മുസ്ഹഫിനെ ഹഫ്സയിൽ നിന്ന് വാങ്ങി അതിന് ആറ് കോപ്പി പകർത്തിയപ്പോ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനു എന്ത് ചെയ്തു? അദ്ദേഹം ചെയ്തത് ഈ പല രീതികളിൽ ആളുകൾ ഓതാൻ തുടങ്ങി. പുതുതായി ഇസ്ലാമിലേക്ക് വന്നവരൊക്കെ പല രീതികളിൽ ഓതാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു രീതിയെ സ്ഥിരപ്പെടുത്തി. ഏത് രീതി? നമ്മൾ പറഞ്ഞ ഏഴ് രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് എന്ന് പറഞ്ഞു അല്ലേ പഠിപ്പിച്ചത്. ഒരു രീതിയെ അദ്ദേഹം സ്ഥിരപ്പെടുത്തി. പക്ഷേ അദ്ദേഹം ഖുർആൻ പകർത്തി എഴുതിയപ്പോ ഏഴ് രീതികളും ഓതാൻ പറ്റിയ രീതിയിലാണ് ഒരു പിന്നെ മുസാഫ് എഴുതിയത്. ഒരു മുസാഫ് പകർത്തി എഴുതിയത് പറയാവുന്നോടി മനസ്സിലാകുന്നില്ല അത്. അതായത് ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാ മുസാഫ് പകർത്തി എഴുതിയപ്പോ അദ്ദേഹം ഈ പല രീതികളിൽ ഓതുണ്ടല്ലോ, അതിൽ കുറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്തതാണ്, അത് ഉടച്ച മാർക്കപ്പെടുന്ന രീതിയിലാണ് എന്ത് ചെയ്തത്? അദ്ദേഹം വിശുദ്ധ ഖുർആൻ പകർത്തി എഴുതിയപ്പോ ഒരു രീതിയിൽ ശരിക്കും ഓതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറ്റ് ആറ് രീതികളുണ്ടല്ലോ, ആ ആറ് രീതികളും ഓതാം. അങ്ങനെ പകർത്തി എഴുതി. അന്ന് ഉണ്ടല്ലോ ഖുർആൻ എഴുതുമ്പോ ഇന്ന് കാണുന്ന കുത്തും കോമിയൊന്നും ഉണ്ടാവില്ല, ഇഹ്റാബില്ല, ഇഹ്ജാമില്ല എന്ന് പറഞ്ഞെങ്കിൽ. ഇപ്പോ അതിന്റെ ഒരു ഉദാഹരണമാണിത് ഞാൻ എഴുതിയത്. ഉസ്മാൻ റളിയല്ലാഹു തആലാനു ഖുർആൻ എഴുതുമ്പോഴുണ്ടല്ലോ ഈ ശബ്ദം, ഈ ഇതൊന്നുമില്ല, ഇങ്ങനെ ഉണ്ടാകുക. ഇതെന്താ? ആ ഇത് ഖുർ റബ്ബി എന്ന് ഓതാം, ഖാല റബ്ബി എന്ന് ഓതാം. കുത്തില്ല, ഇവിടെയും കുത്തില്ല. കുത്തൊക്കെ പിന്നെയാണ് ഇടൽ തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ ഈ അസ്മായിന്റെ അല്ല, അസ്മായിന്റെ അല്ല, ഞാൻ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ സംഭവം പറഞ്ഞപ്പറല്ലേ കുത്ത് അതുണ്ടായ സാഹചര്യം. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആലാനു അദ്ദേഹം ഇങ്ങനെയാണ് ഖുർആൻ എഴുതിയത്. അതിന് കുത്തില്ല, അതിൽ ഇഅ്റാബ് ഒന്നുമില്ല, ഹർക്കത്തൊന്നുമില്ല. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത, ഇപ്പൊ നമുക്ക് ഇന്ന് ഒരാള് നമുക്ക് പ്രാപ്തിയായ ഒരു സൂറത്ത്, നമ്മൾ മനപ്പാടാക്കിയ ഒരു സൂറത്ത്, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത് കേവലം എങ്ങനെയാണ് വരച്ചതെന്ന് നമ്മൾ ഓതൂല? കൃത്യമായിട്ട് നമ്മൾ ഓതും. കുത്തുണ്ടെങ്കിലും എറാബില്ലെങ്കിലും ഒക്കെ ഓതും. എന്തുകൊണ്ടാ? നമുക്കതറിയാം. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ. ഇത് ജനഹൃദയങ്ങളിൽ പിന്നെ പാരായണത്തിലൂടെ സ്വീകരിച്ചതാണ്. നബിസ്ലാസ്ലമ തങ്ങൾ പാരായണം ചെയ്തു, സഹാബത്ത് അങ്ങനെ സ്വീകരിച്ചു, അങ്ങനെയാണ് ഇതുള്ളത്. അതുകൊണ്ട് ഇനി പിന്നെ ഹർക്കത്ത് ഉണ്ടായാലും കുത്തുണ്ടെങ്കിലും ഒന്നും വീണ്ടും വിഷയമല്ല, ഖുർആൻ ഓതും. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്തു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മുസ്ഹഫ് പകർത്തി എഴുതി. അതിൽ ഒരു വജിഹിനെ അദ്ദേഹം പരിഗണിച്ച ഈ എഴുത്തിൽ, പക്ഷേ അതിൽ നിന്ന് ഏഴ് പിന്നെ മറ്റ് ആറ് വജുഹ് ഉണ്ടല്ലോ, ആ വജുഹും പാരായണം ചെയ്യാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ എഴുതി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ മുസ്ഹഫ് എഴുതിയിട്ട് അത് അഞ്ച് നാട്ടിലേക്ക് കൊടുത്തയച്ച്, അഞ്ച് നാട്ടിലേക്ക് കൊടുത്തയച്ച്. കൊടുത്തയച്ചപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തതെന്താണെന്നറിയോ? ഈ മുസ്ഹഫും കൊടുത്തയച്ച് ഓതാൻ ആളുകളെയും ഒപ്പം പറഞ്ഞയച്ച്, അധ്യാപകരെയും പറഞ്ഞയച്ച്. അപ്പൊ എന്തായി? അപ്പോ ഏത് രീതിയിൽ വേണമെങ്കിലും മോദി പഠിക്കാൻ അധ്യാപകരെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്കാലില്ല, അതുകൊണ്ട് തന്നെ ഒരു ഇഷ്കാലില്ല. ഇപ്പൊ ഇവിടെ ഇത് സൂറത്ത് ഖാല റബ്ബി ആലമുൽ ഖൗല ഫിസ് സമാഇ വൽ അർദ് വഹുവ സമീഉൽ അലീം, അതാണ് ഖാല റബ്ബി ആയത്താണത്. അംബിയായിലെ നാലാമത്തെ ആയത്താണത്. ഖാല റബ്ബി, ഇതില് ഖാല റബ്ബി ആലമുൽ ഖൗല ഫിസ് സമാഇ വൽ അർദ് വഹുവ സമീഉൽ അലീം എന്ന് ഖിറാഅത്ത് ഉണ്ട്. ഖുൽ റബ്ബി എന്നുള്ള ഖിറാഅത്തുണ്ട്, കണ്ടാ, ഖാല എന്നുള്ള ഖിറാഅത്തുണ്ട്, ഖുൽ എന്നുള്ള ഖിറാഅത്തുണ്ട്. ഇതന്നെ ഖുൽ എന്നുണ്ട്, കണ്ടാ. നാഫിഉം ഇബ്നു കസീറും അബു അംറും ഖുർ റബ്ബി എന്നുള്ള ഖിറാഅത്താണ് അവരുടെ അടുക്കൽ. എന്നാൽ ഖലഫ്, കിസായി, ഹഫ്സ് നമ്മളൊക്കെ ഉടനെ ഖാല റബ്ബി എന്നാണ്. ഹഫ്സ് ആസിമിൽ നിന്നുള്ള ഖിറാഅത്ത് ഖാല റബ്ബി എന്നാണ്. അപ്പോ ഇവിടെ ഖാല റബ്ബി പിന്നെ യഅലമു അൽ ഖൗല ഫിസ് സമാഇ വൽ അർദ് എന്നുള്ള ഒരു ആയത്തിന് രണ്ട് ഖിറാഅത്ത് ഉണ്ട്. ഒന്ന് ഖാല റബ്ബി എന്നും മറ്റൊന്ന് ഖുർ റബ്ബി എന്നും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കണ്ടോ, ഈ രീതിയിൽ വ്യത്യസ്ത വജിഹുകൾ പാരായണം ചെയ്യാൻ പറ്റും വിധം ചെയ്ത് ഖുർആനെ നസ്ഖ് ചെയ്ത്, ഖുർആനെ നസ്ഖ് ചെയ്ത് കോപ്പി ചെയ്ത്. എത്ര കോപ്പിയാ ചെയ്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു? ആറ് കോപ്പി. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ ആറ് കോപ്പിയിൽ നിന്ന് ഒരു കോപ്പി മക്കയിലേക്ക്, ഒരു കോപ്പി മക്കയിലേക്ക്, മക്കയിലേക്ക് കൊടുത്തയച്ചപ്പോ ആ മുസാഫ് കൊടുത്തയച്ചപ്പോ ഒരു ഉസ്താദിനെ പറഞ്ഞയച്ച. ആ ഉസ്താദാണിത് അബ്ദുള്ള ഇബ്നു സായിബ്, അബ്ദുള്ള ഇബ്നു അസായിബ്. ഒരു കോപ്പി മദീനയിൽ, മദീനയിലെ കോപ്പി പാരായണം ചെയ്യേണ്ട ഉസ്താദ് സെയ്ദ് ഇബ്നു സാബിത്ത് ആണ്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഉണ്ടാ, ഇതാണ് ഈ സെയ്ദ്. ഒരു കോപ്പി ഷാമിലേക്ക്, സിറിയയിലേക്ക്, സിറിയയിലേക്ക്, സിറിയയിലേക്കുള്ള കോപ്പി പാരായണം ചെയ്യാനുള്ള ഉസ്താദാണ് ആര്? അൽ മുഗീറ ഇബ്നു ഷിഹാബ്, അൽ മുഗീറ ഇബ്നു ഷിഹാബ് അല്ലെങ്കിൽ അൽ മുഗീറ ഇബ്നു അബി ഷിഹാബ്, അദ്ദേഹമാണ് പിന്നീട് പാരായണം ചെയ്യേണ്ടത് സിറിയയിലേക്ക്. ഒരു കോപ്പി അദ്ദേഹം കൂഫയിലേക്ക്, ഒരു കോപ്പി കൂഫയിലേക്ക് കൊടുത്തയച്ച്. കൂഫയിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മുസ്ഹഫ് ഉണ്ടല്ലോ, ആ നസ്ഖ് കോപ്പി, അത് പാരായണം ചെയ്ത് പഠിപ്പിക്കേണ്ട ഉസ്താദാണ് അബു അബ്ദുറഹ്മാൻ അസ്സുലമി, അബു അബ്ദുറഹ്മാൻ അസ്സുലമി, അതാണ് കൂഫയിൽ അധ്യാപകൻ. ഒരു കോപ്പി ബസറയിലേക്ക്, ബസറയിലേക്ക്, കൂഫയും ബസറയൊക്കെ എവിടെയുള്ളത്? ഇറാഖിൽ. ബസറയിലേക്ക്, ബസറയിൽ കൊടുത്തയക്കപ്പെട്ട കോപ്പിയിൽ പഠിപ്പിക്കേണ്ട അധ്യാപകൻ ആരാണ്? ആമിർ ഇബ്നു ഖൈസ് അൽ ബസറി, ആമിർ ഇബ്നു ഖൈസ്. ഇവരൊക്കെ ഉണ്ടല്ലോ, ഈ അബ്ദുള്ള ഇബ്നു സായിബ്, സെയ്ദ് ഇബ്നു സാബിത്ത്, അൽ മുഗീറ ഇബ്നു ഷിഹാബ്, അബു അബ്ദുറഹ്മാൻ അസ്സുലമി, അതേപോലെ ആമിർ ഇബ്നു ഖൈസ്, ഇവരൊക്കെ എല്ലാ വജിഹിലും, ഏഴ് വജിഹിലും ഖുർആൻ പഠിച്ച പടുക്കളാണ്, നിപുണരായ അധ്യാപകരാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ഹറഫിൽ ഖുർആൻ വായിക്കാൻ കഴിയും വിധം ഒരു ഹറഫിൽ ഖുർആൻ പകർത്തി എഴുതി. പക്ഷേ ആ പകർത്തി എഴുതിയ ഖുർആൻ അത് ഏഴ് ഹറഫ് മറ്റ് ആറ് ഹറഫുകളും വായിക്കാൻ പറ്റും വിധം തന്നെയാണ്. ചിലപ്പോ എന്ത് ചെയ്യാം, ചിലപ്പോ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ടല്ലോ, അവിടെ എന്നുള്ളത് വിശ്വാസികളെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മതപരിത്യാഗികളാകുകയായാൽ, അള്ളാഹു മറ്റൊരു കോമിനെ കൊണ്ടുവരുന്ന നട്ടലായത്തുണ്ടല്ലോ, യുഹിബ്ബുഹു അവിടെ ഈ മൈ അർത്തദ്ദ എന്നുള്ളവർക്ക് കണ്ടല്ലോ ഇവ ചില പിന്നെ മറ്റ് ഒരു ചില ഖിറാഅത്തുകളുള്ളത് മൈ അർത്തദി എന്നാണ്, മൈ അർത്തദിദ് മൈ അർത്തദിദ്. ഇനിയിപ്പോ അതിൽ കുത്തില്ലെങ്കിൽ തന്നെ ഉണ്ടാവും, ഇതിപ്പോ മൈ അർത്തദ്ദ കുത്തില്ലെങ്കിൽ തന്നെ കുത്തും അറക്കത്തും ഒന്നും ഇല്ലാന്നല്ല നമ്മൾ പറഞ്ഞത്, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഒരു ദാലേറുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആലന് പകർത്തി എഴുതിയപ്പോ എന്തില്ല, ഹർക്കത്തുകളില്ല എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയപ്പോ ഹർക്കത്ത് വന്ന് ഉണ്ടോ, കുത്തൂല ഹർക്കത്തൂല ഉണ്ട, അങ്ങനെയാണ്. ഇതെന്ത് വായിക്കും, മൈ അർത്തദ്ദാന്ന് വായിക്കും. പക്ഷെ ഇവിടെ മൈ അർത്തദിദ് എന്നാണ് മറ്റൊരു ഖിറാഅത്ത്, മറ്റൊരു വജീഹ അങ്ങനെയാണ്, മൈ അർത്തദ്ദ എന്നും മൈ അർത്തദിദ് എന്നാണ്. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഒരു ദാലേറുണ്ട്, ഒരു നാല് ഏറുണ്ട്. ഒരു ലഹജയാണ് ഉസ്മാൻ റളിയല്ലാഹു, ഒരു ഹർഫാണ് ഉസ്മാൻ റളിയല്ലാഹു പകർത്തിയിരുന്നതിൽ പരിഗണിച്ചത്. അത് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, അതിൽ ഈ ദാലുണ്ടാവില്ല. പക്ഷെ ആ ദാല് കൂട്ടി ഓതിക്കൊടുക്കാനാണ് ആരെ പറഞ്ഞയച്ചത്, ആ പിന്നെ വജീഹുകൾ അറിയുന്ന അധ്യാപകരെ മുസാഫിന്റെ കൂടെ പറഞ്ഞയച്ചത്. ഏത് ലഹജയിലാണോ ഏത് ഹർഫിലാണോ അവർ ഓതുന്നത് ആ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ എടുത്തു ധരിച്ചിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, വസ്വാസം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈയിടെ കുറെ വസ്വാസികൾ ഉണ്ടാകും, ഞാനത് നോക്കിയിട്ടില്ല, കാരണം നമുക്കത് നോക്കേണ്ട കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ അസിൽ നമ്മുടെ ഈ ദീൻ അത് കൃത്യമാണ്, ഇതിൽ നൂറും നൂറാണ് നമുക്ക് സമാധാനമല്ല അൽഹംദുലില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമ്മൾ ദീനം വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയിരിക്കണം. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ ജോഗ എത്ര പടർന്നിട്ടുണ്ടെങ്കിലും മാഫി മുഷ്കില. ഇവിടെ മൈ അർത്തദ്ദ എന്നുള്ളടത്ത് മൈ അർത്തദിദ് എന്നും കിറാഅത്തുണ്ട്. പക്ഷെ അവിടെ ഉസ്മാൻ റളിയല്ലാഹു തആല പകർത്തി എഴുതിയതിൽ ചിലപ്പം ഈ ദാലുണ്ടാവില്ല, പക്ഷെ ആ ദാല് ആ ഹർഫിൽ ഓതുന്നവർക്ക് ഓതണം. അതിനാണ് എന്ത് ചെയ്തത്, ആ കോപ്പിന്റെ ഒപ്പം ഉസ്താദുമാരെ പറഞ്ഞയച്ചത്, അത് ഓതി കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഉസ്താദുമാരെ പറഞ്ഞയച്ചത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മക്കയിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു സായിബിനെ, മദീനയിൽ സെയ്ദ് ഇബ്നു സാബിത്തിനെ, പിന്നെ സിറിയയിൽ ഷാമിൽ അൽ മുഗീറ ഇബ്നു ഷിഹാബിനെ, കൂഫയിൽ അബു അബ്ദുറഹ്മാൻ അസ്സുലമിയെ, ബസറയിൽ ആമിർ ഇബ്നു ഖൈസിനെ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകരായിട്ട് നിശ്ചയിച്ചു. മുസാഫിന്റെ കോപ്പിയും കൊടുത്ത്, മുസാഫിന്റെ കോപ്പിയും നസ്ഖ് ചെയ്ത് കൊടുത്ത് പറഞ്ഞയച്ചു. അണ്ട ഇത് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ തലസ്ഥാന നഗരികളാണ് അന്ന്, മക്ക മദീന പിന്നെ സിറിയ ഷാം കൂഫ ബസറ, വൈജ്ഞാനിക നഗരികൾ അല്ലെങ്കിൽ പിന്നെ തലസ്ഥാന നഗരികളാണ് ഈ നാടുകൾ. അപ്പൊ അവിടങ്ങളിൽ ഈ രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ആളെ ഏർപ്പാടാക്കി. അങ്ങനെ അങ്ങനെ വിശുദ്ധ ഖുർആന്റെ പഠിപ്പിക്കൽ നടന്ന്, പഠിപ്പിക്കൽ നടന്നപ്പോ ഖുർആൻ പാരായണത്തിൽ നിപുണന്മാരായ ശിഷ്യന്മാർ ഇവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു. അതാണ് മക്കയിൽ ഇമാം മുജാഹിദ്, ഇക്രിമ, ഇക്രിമ അബു ഇബ്നു അബ്ബാസിന്റെ മൗല ഇക്രിമ, ഇക്രിമ അതേപോലെ തന്നെ അപ്പ ഇബ്നു അബി റബാഹ്, താവൂസ് ഇബ്നു കൈസാൻ, അബ്ദുറഹ്മാൻ ഇബ്നു അബി മുലൈക്ക, അബ്ദുറഹ്മാൻ ഇബ്നു അബി മുലൈക്ക, ഇവരൊക്കെ മക്കയിൽ മാത്രം വിളഞ്ഞ വിശുദ്ധ ഖുർആനിലെ ഖുറാഅകളാണ്, വിശുദ്ധ ഖുർആന്റെ ഖുറാഅകളാണ്, നിപുണന്മാരായ ഖുറാഅകൾ. ഇവർ മാത്രമല്ല പിന്നെയോ ധാരാളം ഉണ്ട്, പക്ഷെ പ്രമുഖന്മാരിൽ ചിലരെ ഞാൻ ഇവിടെ എഴുതിയെന്ന് മാത്രം. ആ വിശുദ്ധ ഖുർആന്റെ പാരായണമുണ്ടല്ലോ, ഖിറാഅത്തുകൾ, അതിന്റെ ആ രീതികളിൽ പഠിച്ച് നിപുണരായ പണ്ഡിതന്മാർ എന്ത് ചെയ്തു ഉണ്ടായി. ഇമാം മുജാഹിദിനെ പോലുള്ള ഇക്രിമ, മൗല ഇബ്നു അബ്ബാസ്, അത ഇബ്നു അബി റബാഹ്, താവൂസ് ഇബ്നു കൈസാൻ, അബ്ദുറഹ്മാൻ ഇബ്നു അബി മുലൈക്ക, ഇവർ മക്കയിൽ. മദീനയിൽ സെയ്ദ് ഇബ്നു സാബിത്തിന്റെ ശിഷ്യന്മാരായിട്ട് ഉർവത്ത് ഇബ്നു സുബൈർ, സഈദ് ഇബ്നുൽ മുസയ്യിബ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇബ്നു ഷിഹാബിൻ സുഹ്രി, മുഹമ്മദ് ഇബ്നു ഷിഹാബ് അസ്സുഹരി, സാലിം ഇബ്നു അബ്ദുള്ള ഇബ്നു ഉമർ, സാലിം ഇബ്നു അബ്ദുള്ള ഇബ്നു ഉമർ, അബ്ദുള്ള ഇബ്നു ഉമറിന്റെ മകൻ സാലിം, സെയ്ദ് ഇബ്നു അസ്ലം, സെയ്ദ് ഇബ്നു അസ്ലം, അത ഇബ്നു യസാറും, അതേപോലെ തന്നെ ഇബ്നു യസാറിന് രണ്ട് മക്കളുണ്ട്, സുലൈമാൻ ഇബ്നു യസാർ, സുലൈമാൻ ഇബ്നു യസാറും അത ഇബ്നു യസാറും, ഇബ്നു യസാർ നമ്മൾ യസാറിന്റെ രണ്ട് മക്കൾ ഉദ്ദേശിച്ചാണ്, സുലൈമാൻ ഇബ്നു യസാർ അതേപോലെ അത ഇബ്നു യസാർ, ഇവരൊക്കെ മദീനയിൽ വിളഞ്ഞ തിളങ്ങിയ പണ്ഡിതന്മാരാണ്. ഏത് വിഷയത്തിൽ? വിശുദ്ധ ഖുർആന്റെ ഖിറാഅത്തുകളുടെ വിഷയത്തിൽ, പാരായണത്തിന്റെ വിഷയത്തിൽ അറിയപ്പെട്ട ഖുറാഇകളാണ് ഇവർ. അൽ മുഗീറ ഇബ്നു ഷിഹാബ് സിറിയയിലാണ് പോയത്. സിറിയയിൽ ഖലീദ് ഇബ്നു സഅദ്, യഹ്യ ഇബ്നു ഹാരിസ്, അതിയ ഇബ്നു കൈസ് തുടങ്ങിയ ഖുറാഇകൾ അവിടെയും വളർന്നു പഠിച്ചു നിപുണന്മാരായി. ഇവര് സിറിയയിൽ. അബു അബ്ദുറഹ്മാൻ അസ്സുലമി പോയത് കൂഫയിലാണ്. കൂഫയിൽ അൽഖമ ഇബ്നു ഖൈസ്, അൽഖമ ഇബ്നു ഖൈസ്, മസ്റൂഖ് ഇബ്നുൽ അജ്ദ, മസ്റൂഖ് ഇബ്നുൽ അജ്ദ, ഇമാം നഖഈ, ആമിറുൻ നഖഈ, ഇബ്രാഹിമുൻ നഖഈ, ആമിറുൻ നഖഈ അല്ല, ഇബ്രാഹിമുൻ നഖഈ, അതേപോലെ തന്നെ ആമിറു ഷാബി, ആമിർ അഷാബി, സഈദ് ഇബ്നു ജുബൈർ, സഈദ് ഇബ്നു ജുബൈർ, ഇവരൊക്കെ എവിടെയാണ്? കൂഫയിൽ. അതൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണങ്ങളിൽ നിപുണന്മാരായ അബു അബ്ദുറഹ്മാൻ അസ്സലമിയുടെ ശിഷ്യന്മാരും അവിടെ വളങ്ങിയ പണ്ഡിതന്മാരുമാണ്. ആമിർ ബിൻ ഖൈസ് ബസറയിലാണ്. ബസറയിൽ ഇമാം അൽ ഹസൻ അൽ ബസറി, ഇമാം ഹസൻ അൽ ബസറി, മുഹമ്മദ് ഇബ്നു സീരീൻ, മുഹമ്മദ് ഇബ്നു സീരീൻ, ഖതാദ ഇബ്നു ദഅമ അസ്സുദൂസി, ഖതാദ ഇബ്നു ദഅമ അസ്സുദൂസി, യഹ്യ ഇബ്നു യഅമുർ, യഹ്യ ഇബ്നു അൽ യഅമുർ, അബുൽ ആലിയ അർ-റയ്യാഹി, അബുൽ ആലിയ അർ-റയ്യാഹി, പിന്നെ അബു റജ അൽ അതാരിദി, അബു റജ അൽ അതാരിദി, ഇവരൊക്കെ ബസറയിൽ, ബസറയിൽ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ പാരായണത്തിൽ നിപുണന്മാരായ ശിഷ്യന്മാരും പിൽക്കാലത്തെ അധ്യാപകരാണ്, പിൽക്കാലത്തെ അധ്യാപകരാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ വിശുദ്ധ ഖുർആന്റെ ഖിറാഅത്ത്, അതിന്റെ കൈമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്ന്, പിന്നെ പിന്നെ സഹാബികളിൽ നിന്ന്, പിന്നെ അവരുടെ ശിഷ്യഗണങ്ങൾ, ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ ഇതാണ്, ചരിത്രമാണ്. ഇവർ മാത്രമല്ല, ധാരാളം ധാരാളം ശിഷ്യന്മാരാണ്, നിപുണന്മാരായ പണ്ഡിതന്മാരാണ് ഈ ഖിറാഅത്തിൽ വന്നിട്ടുള്ളത്. പക്ഷെ ചില തലകൾ പ്രമുഖരായ ആളുകൾ നമ്മളിവിടെ എണ്ണി എന്ന് മാത്രം. ഇസ്ലാമിക ലോകത്ത് ഇങ്ങനെ വിശുദ്ധ ഖുർആന്റെ ഖിറാഅത്തുകൾ, അതിൽ നിപുണരായ പണ്ഡിതന്മാർ വളർന്നു വന്നു, കുറെ പണ്ഡിതന്മാർ വളർന്നു വന്നു. ഈ പണ്ഡിതന്മാരുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ ഗ്രന്ഥരചനകളുണ്ടായി. അതേപോലെ തന്നെ പിന്നെ നിപുണന്മാരായ പണ്ഡിതന്മാരെ പിന്നീട് പ്രത്യേകം എണ്ണുന്ന അവസ്ഥയുണ്ടായി, പ്രത്യേകം എണ്ണുന്ന അവസ്ഥയുണ്ടായി. ഇന്ന് നമ്മൾ വായിക്കും സബ്ഉ ഖിറാഅത്ത്, ഏഴ് ഖിറാഅത്തുകൾ, അഷറ ഖിറാഅത്ത്, പത്ത് ഖിറാഅത്തുകൾ, അല്ലെങ്കിൽ പതിനാല് ഖിറാഅത്തുകൾ, ഇതൊക്കെ എണ്ണും. ഏഴാലൊരു രീതിയിലാണ് ഓതേണ്ടത്, അല്ലെങ്കിൽ പത്താലൊരു രീതിയിലാണ് ഓതേണ്ടത് എന്നൊക്കെ പറയും. ഇസ്ലാമിക നാടുകളിൽ ഇതേപോലെ പല പണ്ഡിതന്മാർ ശോഭിച്ചു വന്നു, ശോഭിച്ചു വന്നു. പക്ഷേ പിൽക്കാല പണ്ഡിതന്മാർ, അവരിൽ ചിലർ ഏഴ് പണ്ഡിതന്മാരെ പ്രത്യേകം സെലക്ട് ചെയ്ത്, ചിലർ പത്ത് പേരെ പ്രത്യേകം സെലക്ട് ചെയ്ത്. എന്തുകൊണ്ടാണ് ഏഴ് പേരെ പ്രത്യേകം സെലക്ട് ചെയ്തത്? അല്ലെങ്കിൽ പിന്നെ ഖിറാഅത്തിന്റെ വിഷയത്തിൽ പത്ത് പേരെ പ്രത്യേകം സെലക്ട് ചെയ്തത്? ഞാൻ പറഞ്ഞു, കുറെ ആളുകൾ പിൽക്കാലത്ത് ഇവരുടെയൊക്കെ ശിഷ്യഗണങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പത്ത് പേർ ഖിറാഅത്തിന്റെ വിഷയത്തിൽ അവരെന്ത് ചെയ്തു? കൂടുതൽ വിശ്വാസയോഗ്യരായി, ഫിഖത്തിലും അമാനത്തിലും കൂടുതൽ പ്രസിദ്ധരായി ചിലർ. എല്ലാവരും ഒരുപോലെയല്ല, ചിലരെന്ത് ചെയ്തു? ഈ ഖിറാഅത്തിന്റെ വിഷയത്തിൽ കൂടുതൽ വിശ്വാസ യോഗ്യത ഉള്ളവരായി, ഫിഖത്തും അമാനത്തും അതിൽ പ്രസിദ്ധരായി. അതേപോലെ തന്നെ ചിലർ എന്ത് ചെയ്തു? ഖിറാഅത്തിന്റെ വിഷയത്തിൽ ജീവിതം ഉഴിഞ്ഞുവെച്ചു, ജീവിതം ഉഴിഞ്ഞുവെച്ചു. മാത്രമല്ല അവര് ഖിറാഅത്ത് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മുന്നോട്ട് വന്നു. ഖിറാഅത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെയുള്ള ആളുകളെയാണ് പ്രത്യേകം പിൽക്കാലക്കാരെ എന്ത് ചെയ്തത്, നോട്ട് ചെയ്തത്. പിൽക്കാലം നോട്ട് ചെയ്തത് നമ്മളിവിടെ എന്തുകൊണ്ട് ഏഴ് ഖിറാഅത്ത്, ഏഴ് പേരുടെ ഖിറാഅത്ത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് പത്ത് പേരുടെ ഖിറാഅത്ത് എന്ന് പറയപ്പെടുന്നു. നൂറിലേറെ ആയിരത്തിലേറെ പണ്ഡിതന്മാർ ശോഭിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചു വളർന്നിട്ടുണ്ട്. എന്തുകൊണ്ട് പത്ത് പേരുടെ ഖിറാഅത്ത് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പിൽക്കാലത്ത് ഈ പത്ത് പേരെ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാണ്. ഒന്ന്, അവർ ഖിറാഅത്തിന്റെ വിഷയത്തിൽ കൂടുതൽ വിശ്വാസ്യതയിൽ പ്രസിദ്ധരായി, വിശ്വാസ്യതയിൽ പ്രസിദ്ധരായി, അമാനത്ത് ഫിഖത്ത് അതിൽ പ്രസിദ്ധരായി. രണ്ട്, അവരുടെ ജീവിതം ഖിറാഅത്തിന് വേണ്ടിയിട്ട് അവർ ഒഴിഞ്ഞുവെച്ചു. പിന്നെ അവർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവർ മുന്നോട്ട് വന്ന്. അപ്പൊ എന്ത് ചെയ്ത്, ഈ മൂന്ന് കാരണങ്ങളാൽ അല്ലെങ്കിൽ ഇതിലേറെ കാരണങ്ങളാൽ പിൽക്കാല പണ്ഡിതന്മാർ പത്ത് പേരെ തെരഞ്ഞെടുത്ത്. കണ്ടോ, ആ പത്ത് പേരാണ് ഇവര്. ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആന്റെ പാരായണത്തിൽ വ്യത്യസ്ത രീതികൾ പരിഗണിക്കുമ്പോൾ ആ വ്യത്യസ്ത രീതികളെ ചേർക്കുന്നത് ഇവരിലേക്കാണ്, ഈ പണ്ഡിതന്മാരിലേക്കാണ്. ഒന്ന്, നാഫിയ അൽ മദനി, നാഫിയ ബിൻ അബ്ദുൽ മജീദ് അൽ മദനി, നാഫിയ അൽ മദനി. മറ്റൊന്ന് അബ്ദുള്ള ഇബ്നു കസീർ, പിന്നൊന്ന് അബു അംർ, പിന്നൊന്ന് ഇബ്നു ആമിർ, പിന്നൊന്ന് ആസിം, പിന്നൊന്ന് ഹംസ, പിന്നൊന്ന് അൽകിസായി. ഇവരാണ് ഏഴു പേർ. ഈ ഏഴ് പേര് ഇവരിലേക്കാണ് മുത്തവാത്തറായ ഖിറാഅത്തുകളെ ചേർക്കുന്നത്. പക്ഷെ ഇവർ മാത്രമല്ല മുത്തവാത്തറായ ഖിറാഅത്തിന്റെ ആളുകൾ, പത്ത് പേർ മുത്തവാത്തറായ ഖിറാഅത്തിന്റെ റാവിമാരാണ്, പണ്ഡിതന്മാരാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതേപോലെ തന്നെ ഇമാം സുബ്കി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ പത്താണ് ഇവര്: അബൂ ജാഫർ അൽ മദനി, യാക്കൂബ് ഇബിന് ഇസ്ഹാഖ്, ഖലഫ് ഇബിനു ഹിഷാം. ഖിറാഅത്തുകൾ ഇന്ന് ചേർക്കപ്പെടുന്നത് ഇവരിലേക്കാണ്. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞല്ലേ, നോക്കി, നിങ്ങൾ ഖിറാഅത്ത് പറഞ്ഞപ്പോ ജിബ്രീൽ എന്ന് പറയണ ആരാ, നാഫിയ, ഇതാണ് നാഫിയ, നാഫിയ അൽ മദനി. പിന്നെ അബു അംർ, ആരാ അംർ, അബു അംർ ഉണ്ടാ അൽ ബസരി. പിന്നെ ഹഫ്സ് ആരാ, ഉണ്ടാ ആസിമാണ്, ആസിമിന്റെ റാവിയാണ് ആര്, ഹഫ്സ് ഉണ്ടാ. അതുപോലെ ഇബിനു ആമിർ, അവിടെ ഇബിനു ആമിർ ഇതാണ്, ഇബിനു ആമിർ അഷാമി. അപ്പൊ ഖിറാഅത്തുകൾ ചേർക്കണമെന്ന് ആരിലേക്കാണ്, ഇവരിലേക്കാണ്. ഇവിടെ നോക്കി, ജബ്രയീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജബ്രയീൽ എന്നുള്ള ഖിറാഅത്ത് ആരിലേക്കാണ്, ഹംസ ഉണ്ടാ, ഹംസ ഇബ്നു സിയാദ് അൽ കൂഫി, ഹംസ അതാണ്. കിസായി ഉണ്ടോ, അലി ഇബ്നു ഹംസ അൽ കിസായി, അലി ഇബ്നു ഹംസ അൽ കിസായി ഉണ്ടോ. അതേപോലെ ഖലഫ്, ജബ്രയീൽ എന്ന് പറഞ്ഞത് ഖലഫ് ഇബ്നു ഹിഷാം റഹ്മക്കല്ലാ. ഇന്ന് നമ്മൾ ഏതൊരു ഖിറാഅത്തും അത് ചേർക്കുക. നോക്കി, നിങ്ങൾ ഇവിടെ കാല റബ്ബി എന്നുള്ളതിന് കുൽ റബ്ബി എന്നും ഖിറാഅത്ത് ഉണ്ട്. അതാരിലേക്ക് ചേർത്തത്, കാല റബ്ബി എന്നുള്ളതിൽ കുൽ റബ്ബി എന്നുള്ളത് നാഫിയ അൽ മദനി, ഇബ്നു കസീർ അൽ മക്കി ഉണ്ടാ, അതേപോലെ തന്നെ അബു അംർ അൽ ബസറി. ഇതേപോലെയാണ് ഏതൊരു ഖിറാഅത്ത് എടുത്താലും. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ ഫാത്തിഹയിൽ മാലിക് യൗമിദ്ദീൻ എന്നുള്ളതിന് ഒരു ഖിറാഅത്ത് ഉണ്ട്, വേറെ ഖിറാഅത്ത്. അതേതാ, മാലിക് യൗമിദ്ദീൻ എന്നുള്ളതിന് മലിക് യൗമിദ്ദീൻ എന്നും ഖിറാഅത്ത് ഉണ്ട്. മലിക് യൗമിദ്ദീൻ അല്ലേ, ഈ മാലിക്യവുമിദ്ദീൻ എന്നുള്ളതിന് മലിക്യവുമിദ്ദീൻ എന്ന ഖിറാഅത്ത് ഉണ്ട്. അതിൽ മാലിക്യവുമിദ്ദീൻ എന്നുള്ള ഖിറാഅത്ത് ഹഫ്സ് ആസിമിൽ നിന്നുള്ള ഖിറാഅത്താണ്. അതേപോലെ തന്നെ അലി ഇബ്നു ഹംസ അൽ കിസായിയുടെ ഖിറാഅത്താണത്. അതേപോലെ തന്നെ ഖലഫ് ഇബ്നു ഹിസാമിന്റെ ഖിറാഅത്താണ്. അതേപോലെ തന്നെ യാഖൂബ് ഇബ്നു ഇസ്ഹാഖിന്റെ ഖിറാഅത്താണ്. ഖലഫ്, യാഖൂബ്, കിസായി, അതേപോലെ തന്നെ ആസിൽ, അൻഹഫ്സ്, ഇവരുടെ ഖിറാഅത്താണ് ഏത്? മാലിക് എന്നുള്ള ഖിറാഅത്ത്, മാലിക് യൗമിദ്ദീൻ. എന്നാൽ മലിക് യൗമിദ്ദീൻ എന്നുള്ളതാ ബാക്കിയുള്ളവരുടെയൊക്കെ ഖിറാഅത്താണ്. ഈ നാല് പേരെ വെച്ച് ബാക്കിയുള്ളവരുടെയൊക്കെ ഖിറാഅത്ത് എന്താ? മലിക് യൗമിദ്ദീൻ എന്നാണ്. അവിടെ മാലിക് യൗമിദ്ദീൻ എന്ന ഖിറാഅത്തും മലിക് യൗമിദ്ദീൻ എന്നുള്ള ഖിറാഅത്തും ഇതൊക്കെ ചേർത്തത് ആരിലേക്കാണ്? ഇവരിലേക്കാണ്, ഈ പത്ത് പേരിലേക്കാണ്. എന്തുകൊണ്ടാണ് ഖിറാഅത്തുകൾ ഈ പത്ത് പണ്ഡിതന്മാരിലേക്ക് ചേർത്തത്? അതാണ് നമ്മൾ പറഞ്ഞത്, ഇവർ എന്ത് ചെയ്തു? ഖിറാഅത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഉഴിഞ്ഞുവെച്ചു. ഖിറാഅത്തുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെന്ത് ചെയ്തു? ജീവിതം ഉഴിഞ്ഞുവെച്ചു. മാത്രമല്ല, ഈ ഖിറാഅത്തുകളുടെ വിഷയത്തിൽ ഫിഖത്ത്, വിശ്വാസ്യത, അമാനത്ത്, അതിൽ അവരെന്ത് ചെയ്തു? പ്രസിദ്ധരായി. ബാക്കിയുള്ളവർക്കൊന്നും അതില്ല എന്നല്ല, പിന്നെ ഇവര് കൂടുതൽ പ്രസിദ്ധരായി, കൂടുതൽ പ്രസിദ്ധരായി. ഇവര് ഉണ്ടല്ലോ ഇനിയിപ്പോ അവരുടെ, ഇപ്പൊ നാഫിഉൽ മദനി, അദ്ദേഹം 169 മരിച്ചത്. ഇബ്നു കസീർ 120 ഹിജ്റയുടെ 120. അതേപോലെ തന്നെ അബു അംർ 154. ഈ അബ്ദുള്ള ഇബ്നു ആമിർ, അബ്ദുള്ള ഇബ്നു ആമിർ അശ്ശാമി ഉണ്ടല്ലോ, 118. അദ്ദേഹം ഹിജ്റയുടെ 8 ജനിച്ച് ഈ അബ്ദുള്ള ഇബ്നു ആമിർ അശ്ശാമി, ഇദ്ദേഹം ഹിജ്റയുടെ 8 ജനിച്ചിട്ട് 118 മരിക്കുന്നത്. അദ്ദേഹം ഉമർ, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു നേരിട്ട് വാസിത്തല്ലാതെ ഖുർആൻ പഠിച്ച ആളാണ്. ഇന്ന് വരെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, ഈ ഉലമാക്കളൊക്കെ സഹാബികളിൽ നിന്നൊക്കെ നേരിട്ട് എന്താണ് ഖിറാഅത്ത് പഠിച്ച പ്രസിദ്ധരാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. സഹാബികളിൽ നിന്ന്, താബിഈകളിൽ നിന്ന്. അതേപോലെ തന്നെ ആസിം അൽ കൂഫി, ആസിം ഇബ്നു അബിൻ നജൂദ് അൽ കൂഫി, 127 അദ്ദേഹം മരണപ്പെടുന്നത്. ഹംസ, ഈ ഹംസ, ഹംസ ഇബ്നു സയ്യാദ് അൽ കൂഫിയാണ്. ഹംസ ഇബ്നു സയ്യാദ് അൽ കൂഫി 158. കിസായി, കിസായി അലി ഇബ്നു ഹംസയാണ് അദ്ദേഹം. അൽ കിസായി അലി ഇബ്നു ഹംസ അൽ കിസായിയാണ്, 159. അദ്ദേഹം അറിയപ്പെട്ട വ്യാകരണ പണ്ഡിതനാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണത്തിലും അദ്ദേഹം നിപുണനായ പണ്ഡിതനാണ്, അലി ഇബ്നു ഹംസ അൽ കിസായി. ഇത് അബു ജാഫർ അൽ മദനി, അബു ജാഫർ അൽ മദനി, അദ്ദേഹം യസീദ് ബിനുൽ കാക്ക എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബു ജാഫർ അൽ മദനി, യസീദ് ബിനുൽ കാക്ക, 130 അദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹവും അതേപോലെ തന്നെ യാക്കൂബ് ബിൻ ഇസ്ഹാഖ് 215, ഖലഫ് ഇബ്നു ഹിഷാം 229 അദ്ദേഹത്തിന്റെ മരണം. ഈ പത്ത് പേർ ഇവരുടെ ഖിറാഅത്താണ് മുത്തവാത്തിറായിട്ടുള്ള ഖിറാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുത്തവാത്തിറായ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുത്തവാത്തിറായ ഖിറാഅത്ത് പറഞ്ഞാൽ ഒരിക്കലും കളവിന് സാധ്യതയില്ലാത്ത വിധം, കളവിന് സാധ്യതയില്ലാത്ത വിധം ആൾപ്പെരുപ്പത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അവരുടെ ഖിറാഅത്തുകൾ. ആൾപ്പെരുപ്പത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അവരുടെ ഖിറാഅത്തുകൾ. ചിലർ 7 എന്ന് പറഞ്ഞപ്പോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലുള്ളതായ, അതേപോലെ തന്നെ സുബിക്കിയെ പോലുള്ളതായ, ഇബ്നു ജസരിയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞതല്ല, 7 പേര് മാത്രമല്ല, പിന്നെയോ ഈ 10 പേരുടെ ഖിറാഅത്തും മുത്തവാത്തിറായിട്ടുള്ള ഖിറാഅത്തുകളാണ്. ഇവിടെ ഞാൻ എഴുതിയല്ലേ, പണ്ട് നോക്കി നിങ്ങൾ നാഫിഉ അൽ മദനി, പിന്നെ ഞാൻ ഖാലൂൻ വറഷ് എന്ന് എഴുതി. ഇതെന്താണെന്നറിയോ? ഈ ഖാലൂനും വറഷും നാഫിഉ അൽ മദനിയുടെ രണ്ട് റാവിമാരാണ് അവർ, ഖാലൂൻ വറഷ്. അപ്പൊ കാണാൻ, നമ്മൾ ചില ഖിറാഅത്തുകൾ കേൾക്കുമ്പോ നാഫിഉന്റെ ഖിറാഅത്താണ്, പക്ഷെ ആ ഖിറാഅത്ത് പിന്നെ നാഫിഉ അൻ ഖാലൂൻ, അതേപോലെ തന്നെ വറഷ്, രണ്ട് റാവിമാരാണ് നാഫിഉയിൽ നിന്നുള്ള രണ്ട് റാവിമാർ. അപ്പൊ ഈ നാഫിഉന്റെ റാവിമാരാണ് ആര്? ഖാലൂനും വറഷും. ഇബ്നു കസീർ, ഇബ്നു കസീർ മക്കിയാണ്, നാഫിഉ മദീനി, ദേ മദീനയിലാണ്. ഇബ്നു കസീർ മക്കിയാണ്, അബ്ദുള്ള ഇബ്നു കസീർ അദ്ദാരി അൽ മക്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദാരി അൽ മക്കി. അദ്ദേഹത്തിന് രണ്ട് ശിഷ്യന്മാരുണ്ട്, ഒന്ന് അൽ ബിസിയും മറ്റൊന്ന് കുമ്പുലും. ബിസി, കുമ്പുൽ, ഇബ്നു കസീർ അൽ മക്കിയുടെ രണ്ട് ശിഷ്യന്മാർ, റാവിമാർ, രണ്ട് റാവിമാരാണ് അവര്, ബിസിയും കുമ്പുലും. അബു അംർ, അബു അംർ അൽ ബസരിയാണ്, അബു അംർ അൽ ബസരി, അദ്ദേഹത്തിന്റെ രണ്ട് ശിഷ്യന്മാർ, രണ്ട് റാവിമാരാണ്, അദ്ദൂരിയും അസൂസിയും. അദ്ദൂരി, അസൂസി, ഇത് അദ്ദൂരി എന്നുള്ള ധാരാള പേരാണ്, സൂസി എന്നുള്ളത് വേറൊരാള പേരാണ്. അതേപോലെ തന്നെ ഇബ്നു ആമിർ, അബ്ദുള്ള ഇബ്നു ആമിർ അശ്ശാമി, അദ്ദേഹത്തിന് ഹിഷാം. അതേപോലെ ഇബ്നു ദിക്വാൻ, രണ്ട് റാവിമാരുണ്ട്. അതുപോലെ ആസിം അൽകൂഫി, ആസിം അൽകൂഫിയുടെ ശിഷ്യനാണ് റാവിയാണ് ഒരാള് ശോഭ, മറ്റൊരു റാവിയാണ് അരി ഹഫ്സ്. ഹഫ്സ് ശിഷ്യരല്ല റാവിമാർ, റിപ്പോർട്ടർമാര്. നമ്മള് ഹഫ്സിന്റെ ഖിറാഅത്താണ്, ഹഫ്സിന്റെ ഖിറാഅത്ത് എന്ന് പറഞ്ഞാല് അത് ആസിം അൽകൂഫിയുടെ ഖിറാഅത്താണ്. ഏറ്റവും പ്രസിദ്ധമായ ഖിറാഅത്ത്, ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യാപകമായ ഖിറാഅത്തായിരുന്നു ഏതാണ്? ഹഫ്സ് ആസിം, ആസിമിൽ നിന്നുള്ള ഹഫ്സിന്റെ ഖിറാഅത്താണ്. പിന്നെ ഹംസയുടെ രണ്ട് റാവിമാരാണ് ഖലഫും ഖല്ലാദും. ഖലഫ് ഖല്ലാദ്, ഹംസ ഇബ്നു അലി, ഹംസ ഇബ്നു സയ്യാദ് അൽകൂഫി, അദ്ദേഹത്തിന്റെ രണ്ട് റാവിമാരാണ് ഖലഫും ഖല്ലാദും. അതേപോലെ തന്നെ കിസായി, ഈ അലി ഇബ്നു ഹംസ അൽ കിസായിയുടെ രണ്ട് റാവിമാരാണ് അബുൽ ഹാരിസും ദൂരിയും. ഇതേപോലെ അബു ജാഫർ, ഇദ്ദേഹത്തിനും ശിഷ്യന്മാരുണ്ട്, യാക്കൂബ് ഇബ്നു ഇസ്ഹാഖിന് ശിഷ്യന്മാരുണ്ട്, ഖലഫ് ഇബ്നു ശിഷ്യസ്തഫർമാർ ശിഷ്യന്മാരല്ല, ഇവരിൽ നിന്നൊക്കെയുള്ള റാവിമാരുണ്ട്, റാവിമാർ ഉണ്ട്. ഇത് ഖിറാഅത്തുകളുടെ വിഷയത്തിൽ ഖുറാഅങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏതൊരു ഖിറാഅത്ത് പാരായണം ചെയ്യുകയാണെങ്കിലും ആ ഖിറാഅത്ത് ചേർക്കപ്പെടുന്നത് ഇവരിലേക്കാണ്. അതിലെന്തുകൊണ്ട് ഇവർ 10 പേർ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടു? ഈ 10 പേരല്ല, വേറെയും റാവി ഖുറാഅകൾ ഉണ്ട്, അവരെ കുറിച്ച് കുറെ വിഷയങ്ങളുണ്ട്. പക്ഷെ നമ്മളിവിടെ പിന്നെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഖിറാഅത്തുകളെ കുറിച്ച് പറഞ്ഞു, വ്യത്യസ്ത വജീഹുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ വ്യത്യസ്ത വജീഹുകൾ വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ കുറേ ഉണ്ട്, കുറേ വജീഹുകൾ, 7 വജീഹുകൾ, അത് കുറേ സ്ഥലങ്ങളിലും കുറേ ആയത്തുകളിലുണ്ട്, ആയത്തുകളിലുണ്ട്. ആ വജീഹുകളൊന്നും വൈരുദ്ധ്യമല്ല, ഒന്നൊന്നിനോട് ഏറ്റുമുട്ടും വിധം വൈരുദ്ധ്യമല്ല, പിന്നെയോ വ്യത്യസ്തതകളെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖിറാഅത്തുകൾ അതിൽ പെട്ടോ, മാലിക് എന്നും മലിക് എന്നും ഉണ്ട്, വ്യത്യാസമല്ലേ? വ്യത്യാസമുണ്ട്, അർത്ഥത്തിൽ വ്യത്യാസമല്ലേ? അർത്ഥത്തിലും വ്യത്യാസമുണ്ട്. മാലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥൻ എന്നർത്ഥം. മലിക് എന്ന് പറഞ്ഞാൽ എന്താ? രാജാവ് എന്നർത്ഥം. വ്യത്യാസമല്ലേ? വ്യത്യാസമുണ്ട്, പക്ഷേ വൈരുദ്ധ്യമല്ല, വൈരുദ്ധ്യമല്ല, വ്യത്യാസമേ ഉള്ളൂ. അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്, പക്ഷേ വൈരുദ്ധ്യം ഒരിക്കലുമില്ല. കാരണം എന്താ? ഇത് അള്ളാഹുവിന്റെ കലാമാണ്, അതിലെന്ത് വരില്ല? വൈരുദ്ധ്യം വരില്ല. വജീഹുകൾ അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്. വ്യത്യസ്ത അർത്ഥങ്ങളും അതേപോലെ തന്നെ, ഇപ്പൊ ഇനി അറബിൽ വ്യാകരണത്തിൽ വരെ വ്യത്യാസങ്ങളുണ്ട്, വ്യാകരണത്തിൽ വരെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ആ വ്യത്യാസങ്ങളൊക്കെ, അതൊക്കെ പല ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. അതിൽ അള്ളാഹു സുബ്ഹാന തആലക്ക് തികഞ്ഞ ഹിക്മത്തുകളുണ്ട്, തികഞ്ഞ ഹിക്മത്തുകളുണ്ട്. ഞാനൊരു ഉദാഹരണം കൂടി എഴുതാം. ഇപ്പൊ നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ ഒരായത്ത് പഠിച്ചു, മാ അഷ്ഹദ്തുഹും ഖൽഖ സമാവാതി വൽ അർദി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുദല്ലീന അദുദ. അവിടെ എങ്ങനെ ആയത്ത് തുടങ്ങണത്? മാ അഷ്ഹദ്തുഹും, അങ്ങനല്ലേ? അഷ്ഹദ്തുഹും അല്ലേ, അങ്ങനെയാണല്ലേ അല്ലേ? മാ അഷ്ഹദ്തുഹും ഖൽഖ സമ അഷ്ഹദ്, മാ അഷ്ഹദ്തുഹും ഖൽഖ സമാവാതി വൽ അർദി, പിന്നെന്താ? വമാ കുൻതു അല്ലേ, വമാ കുൻതു, അങ്ങനല്ലേ നമ്മൾ പഠിച്ചേ? വമാ കുൻതു, മാ അഷ്ഹദ്തുഹും, ഞാൻ സാക്ഷിയാക്കിയിട്ടില്ല അവരെ എന്നാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്. അതേപോലെ തന്നെ വമാ കുൻതു, ഞാനല്ല മുത്തഖിദൽ മുദല്ലീന അദുദ എന്ന് പറഞ്ഞു. ഇതാണിപ്പോ പ്രസിദ്ധമായ ഖിറാഅത്ത്. ജുംഹൂറിന്റെ ഖിറാഅത്ത് ഇങ്ങനെയാണ്, മാ അഷ്ഹദ്തുഹും ഖൽഖ സമാവാതി വൽ അർദി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുദല്ലീന അദുദ. ഇതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഖിറാഅത്ത്, പ്രസിദ്ധമായ ഖിറാഅത്തും ജുംഹൂറിന്റെ ഖിറാഅത്തും ഇതാണ്. പക്ഷേ ഈ ജുംഹൂറിൽ ഒരാളുടെ ഖിറാഅത്ത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതാരുടെ ഖിറാഅത്താണ്? മഷ്ഹൂറായ ഖിറാഅത്ത് അബു ജാഫർ അൽ മദനി ഉണ്ടല്ലോ, ഈ അബു ജാഫർ അൽ മദനി, അദ്ദേഹത്തിന്റെ പേര് യസീദ് ഇബ്നുൽ കഅക, യസീദ് ഇബ്നുൽ കഅക. ഈ യസീദ് ഇബ്നുൽ കഅക അബു ജാഫർ അൽ മദനിയുടെ ഖിറാഅത്തിൽ മാ അഷ്ഹദിനാഹും, മാ അഷ്ഹദിനാഹും ഖൽഖ സമാവാതി വൽ അർദി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു എന്നുള്ളത് വമാ കുൻത എന്നാണ്. വമാ കുൻത, അപ്പൊ എന്താ അർത്ഥം വമാ കുൻത എന്ന് പറയുമ്പോ? ഇവിടെ എന്താ മാ അഷ്ഹദ്തുഹും എന്നുള്ളത് മാ അഷ്ഹദ് നാഹും, കണ്ട ഇതിന്റെ പിന്നെ കുത്തൊക്കെ പിന്നെ അല്ലേ? ഇവിടെ കുന്തു എന്നുള്ളത് കുന്ത എന്നാണ്. അപ്പൊ മാ അഷഹദിനാഹു എന്നാണ് എന്താർത്ഥം? നാം അവരെ സാക്ഷിയാക്കിയിട്ടില്ല. ആദ്യത്തെ അർത്ഥ പ്രകാരം ഞാൻ സാക്ഷിയാക്കിയിട്ടില്ല. മാ അഷഹത്തുഹു എന്നാണ് ഞാൻ സാക്ഷിയാക്കിയിട്ടില്ല. ഇവിടെ മാ അഷഹദിനാഹു എന്നാണല്ലോ നാം സാക്ഷിയാക്കിയിട്ടില്ല, അവരെ സാക്ഷിയാക്കിയിട്ടില്ല. അപ്പൊ നോക്കി നിങ്ങൾ ആശയത്തിൽ എന്തില്ല? വൈരുദ്ധ്യല്ല, വൈരുദ്ധ്യല്ല, പിന്നെ എന്തേ ഉള്ളൂ? വ്യത്യസ്തതയേ ഉള്ളൂ, വ്യത്യസ്തതയേ ഉള്ളൂ. ഇവിടെ വമാ കുൻതു മുത്തഹിദ എന്നാണ് ആദ്യം നമ്മൾ ഓതിയത്, ഞാൻ സാക്ഷിയാക്കിയിട്ടില്ല, സ്വീകരിക്കുന്നവനല്ല എന്നാണ്. ഇവിടെ വമാ കുൻത എന്നാണല്ലോ നീ അല്ല എന്നാണ്, നീ അല്ല എന്നാണ്. മുഖാത്തബാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളാണ്. അവിടെ ഞാൻ അല്ല എന്നുള്ളവർക്ക് നീ അല്ല എന്നുള്ള അർത്ഥത്തിൽ വ്യത്യാസമേ ഉള്ളൂ, എന്തില്ല, വൈരുദ്ധ്യല്ല, ഏറ്റുമുട്ടും വിധം വൈരുദ്ധ്യല്ല. ഇതാണ് അബൂ ജാഫർ അൽ കാക്ക യസീദ് ബിൻ കാക്കാവിന്റെ ഖിറാഅത്തിലുള്ളത്. ഈ ഖിറാഅത്ത് മഷൂറായ ഖിറാഅത്താണ്, മഷൂറായിട്ടുള്ള ഖിറാഅത്താണ്. ഇവിടെ നമ്മൾക്ക് ഞാൻ പറയുന്ന ഒരു തത്വം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല വജിഹുകളിൽ ഖുർആനെ ഇറക്കി. ആ വജിഹുകളിൽ വ്യത്യസ്തത ഉണ്ട്, പക്ഷെ എന്തില്ല, വൈരുദ്ധ്യല്ല, വൈരുദ്ധ്യല്ല, പിന്നെ എന്തേ ഉള്ളൂ, വ്യത്യസ്തത മാത്രമേ ഉള്ളൂ. ആ വ്യത്യസ്തതയിൽ തികഞ്ഞ ഹിക്മത്തും ഉണ്ട്, അതിലെന്തുണ്ട്, തികഞ്ഞ ഹിക്മത്തും ഉണ്ട്. അത് തഫ്സീറുകളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, തഫ്സീറുകളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോന്നിനും അതിൻ്റെതായ ചില ധർമ്മങ്ങളുണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നോക്കി, നിങ്ങൾ വ്യത്യസ്ത വജിഹുകളിൽ ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങി, എന്നിട്ട് ഇതിലെന്തില്ല, ഒരു വൈരുദ്ധ്യമല്ല. ഒരു വജിഹിൽ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് എങ്കിൽ വൈരുദ്ധ്യമല്ല എന്ന് പറയുമ്പോൾ അത്ര തന്നെ ഒരിതില്ല. അതേസമയം വ്യത്യസ്ത വജിഹുകളെ എന്ത് ചെയ്ത് പരിഗണിച്ചു ഖുർആൻ ഇറക്കാം. ഏഴ് വജിഹുകളെ പരിഗണിച്ചു, ഹർഫുകളെ പരിഗണിച്ചു. ആ ഏഴ് ഹർഫുകളിൽ ഇറങ്ങിയിട്ടും ഇതിന് വൈരുദ്ധ്യമല്ല, ഖുർആനിൽ ഒരു വൈരുദ്ധ്യമല്ല. വലവുക്കാന മിൻ ഇൻദി ഗൈരില്ല ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. പക്ഷെ ഇത് അള്ളാഹുവിൽ നിന്ന് അവതീർണമാണ്, അതുകൊണ്ട് തന്നെ ഏഴ് വജിഹുകൾ ഉണ്ടായിട്ട് ഇതിലെന്തില്ല, വൈരുദ്ധ്യമല്ല. പിന്നെ കുറെ ഫലങ്ങൾ ഇതിനാലുണ്ട്. ഇപ്പൊ നോക്കി, നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ സൂറത്തിൽ മാഇദയില് യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ് സ്വലാ ഫഗ്സിലു വുജൂഹക്കും വ ഐദിയക്കും ഇലൽ മറാഫിഖ് വംസഹു ബിറുഊസിക്കും വ അർജുലിക്കും അല്ലെങ്കിൽ വ അർജുലക്കും ഇലൽ കഅബയിൽ. അവിടെ ആ ആയത്തില് വ അർജുലക്കും ലാമിൻ എന്താ, ലാമിന്റെ ആറാം എന്താ, അർജുലക്കും യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികള് ഇദാ ഖുംതും ഇലസ് സലാം നിങ്ങൾ നമസ്കാരം ഉദ്ദേശിച്ചാൽ ഫഗ്സിലു വുജൂഹക്കും നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ കഴുകണം വൈദിയക്കും ഇലൽ മറാഫിഖ് കൈകൾ മുട്ടുൾപ്പെടുത്തി കഴുകണം വംസഹു നിങ്ങൾ തടവണം ബിറൂസിക്കും നിങ്ങളുടെ തല തടവണം പിന്നെ എന്താ അർജുലക്കും എന്നാണ് അർജുലക്കും എന്താ അർജുലക്കും നിങ്ങളുടെ കാലുകളെയും നിങ്ങൾ കഴുകണം അർജുലക്കും എന്ന് പറഞ്ഞാൽ കാലുകളെയും നിങ്ങൾ കഴുകണം അപ്പൊ അർജുലക്കും എന്നുള്ളത് ഏതിനോട് അത്ഫ് പിന്നെ ഫഹസിലു വുജൂഹക്കും വൈദിയക്കും അതാണ് അർജുലക്കും കാല് കഴുകണം പക്ഷേ ഇതിനൊരു വെറ്റൊരു ഖിറാഅത്തുള്ളത് എന്താണ് അർജുലിക്കും എന്നാണ് ലാമിന് കിസറാണ് ഇങ്ങനെ ഖിറാഅത്തുണ്ട് മുത്തവാത്തറായ ഖിറാഅത്തുണ്ട് അപ്പൊ ഈ വർജുലീക്കും എന്നുള്ള ഖിറാഅത്തിനെ പരിഗണിച്ചാൽ എന്താ വംസഹു ബിറൂസിക്കും നിങ്ങൾ നിങ്ങളുടെ തല തടവണം വ അർജുലിക്കും നിങ്ങളുടെ കാലുകളും നിങ്ങൾ തടവണം എപ്പോ ഹുഫ ധരിച്ച സന്ദർഭത്തിൽ ഹുഫ ധരിക്കുന്ന സന്ദർഭത്തിൽ അപ്പൊ ഹുഫ ധരിക്കുമ്പോ കാല് കഴുകല്ല വേണ്ട പിന്നെന്താ കഴുകാനല്ല പിന്നെ തടവാനാണ് അതാണ് ഈ അർജുലിക്കും എന്നുള്ള ഖിറാഅത്ത് പരിഗണിച്ചാൽ അത് അറിയിക്കണത് അർജുലക്കും എന്നായാലോ കാല് കഴുകണം അത് ഹുഫല്ലാത്ത സന്ദർഭത്തിൽ കാല് കഴുകേണ്ടതാണ് അപ്പോ ഇതേപോലെ കർമ്മശാസ്ത്രപരമായിട്ടുള്ളതായ കുറെ വിധികളും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഖിറാഅത്തുകൾ വ്യത്യസ്തമായത് കാരണത്താൽ വിവിധ ഹർഫുകളിൽ ഖുർആൻ ഇറക്കിയത് കാരണത്താൽ അതിലൂടെ ഉണ്ട് കുറെ ഉദാഹരണങ്ങൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇത് അനിവാര്യമായിട്ട് അറിയേണ്ട മസ്വിഷിയാണ് നമ്മൾ ഇത് അനിവാര്യമായിട്ടും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ടുള്ളതായ ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് തമാശയായിട്ട് പറയാറുണ്ട് ഒരാള് ഹഫ്സിന്റെ ഖിറാഅത്ത് ഈ ഖിറാഅത്ത് ശീലിച്ച ഒരാളാണ് ആറാബി ആ ആറാബി വേക്കലിൽ നിസ്കരിക്കുമ്പോ ഒരാള് ഇമാമ് ഓതിയത് നാഫിന്റെ ഖിറാഅത്താണ് അപ്പൊ ആറാബിക്ക് തീരെ പിടിക്കണില്ല ഈ ഓത്ത് ക്ലച്ച് പിടിക്കണില്ല അപ്പൊ സലാം വിട്ടിട്ട് ചോദിച്ചു ഉഷിൽ ഖിറാഅ ഹാദി ഇത് ഏത് ഖിറാഅത്താന്ന് ചോദിച്ചു അപ്പൊ ഇമാം പറഞ്ഞു വല്ലാഹി ഖിറാഅത്തു നാഫിഅ നാഫിഅന്റെ. അപ്പൊ അറബി പറഞ്ഞു വല്ലാഹി ഗൈറു നാഫിഅ, ഉപകാരമില്ലാത്ത ഖിറാഅത്ത് എന്നുള്ള ഇയാൾ വിചാരിച്ച നാഫിഅ ഉപകാരമുള്ള ഖിറാഅത്താണെന്നുള്ള രീതിയിൽ അയാൾ മനസ്സിലാക്കിയത് ഗൈറു നാഫിഅ എന്ന് പറഞ്ഞു. അപ്പൊ ചിലയിടത്ത് ആളുകൾക്ക് എന്ത് ചെയ്യൂല, പിന്നെ അതാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ ഫത്വ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരിടത്ത് ഒരു ഖിറാഅത്ത് പ്രസിദ്ധമാണെങ്കിൽ അതാണ് അവിടെ ഓതേണ്ടത്. അതേസമയം പിന്നെ വിദ്യാർത്ഥികളാണ്, അതേപോലെ തന്നെ പഠിച്ചവരാണ്, പിന്നെ തെറ്റാതെ ഒരു ഖിറാഅത്തിനെ അവലംബിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഓതാം, പ്രശ്നമല്ല. അതിൽ എഴുതിയിട്ടുണ്ടാവും തുടക്കത്തിൽ ഇത് പിന്നെ നാഫിഅയിൽ നിന്ന് വർഷിന്റെ ഖിറാഅത്താണ് അല്ലെങ്കിൽ ഖാലൂന്റെ ഖിറാഅത്താണ്, ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഖാലൂന്റെ റിവായത്ത് വർഷിന്റെ റിവായത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. كتب هذا المصحف وضبط على ما يوافق رواية حفص بن سليمان بن المغيرة الأسدي الكوفي لقراءة عاصم بن أبي النجود الكوفي التابعي عن أبي عبد الرحمن عبد الله بن حبيب السلمي عن عثمان بن عفان وعلي بن أبي طالب وزيد بن ثابت وأبي بن كعب عن النبي صلى الله عليه وسلم. ഈ മുസ്ഹഫ് എഴുതപ്പെട്ടതും വഖ്ത് ചെയ്യപ്പെട്ടതും റിവായത്ത് ഹഫ്സ് ബിൻ സുലൈമാൻ ഇബ്നുൽ മുഗീറ അൽ അസദി അൽ കൂഫി. അതാണ് ആര്? ഹഫ്സ് ബിൻ സുലൈമാനാണ് ആര്? ഇപ്പൊ നമ്മളിവിടെ എഴുതിയേ ഇതാണ് ഹഫ്സ്, ഹഫ്സ് ഇബ്നു സുലൈമാൻ. പിന്നെ ആരിൽ നിന്ന്? ലി ഖിറാഅത്തി ആസിം ഇബ്നു അബിൻ നജൂദ് അൽ കൂഫി. ഉണ്ടോ ആസിം? ഉണ്ടോ? പിന്നെ ആസിം പിന്നെ ഇബ്നു അബിൻ നജൂദ് അൽ കൂഫി അത്താബി അൻ അബി അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഹബീബ് സുലമി. ആരാ ആസിമിൽ നിന്ന്? അബു അബ്ദുറഹ്മാൻ. എന്താ അബു അബ്ദുറഹ്മാൻ അസ്സുലമി ഞാൻ പറഞ്ഞല്ലേ, അസ്സുലമി അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു ഹബീബ് അസ്സുലമി അൻ ഉസ്മാൻ. കണ്ടാ ഉസ്മാൻ, അതണ്ടോ ഉസ്മാൻ, അബു അബ്ദുറഹ്മാൻ ഉസ്മാനിൽ നിന്ന്. അതേപോലെ തന്നെ അൻ അലി വ അലി പിന്നെ വസൈദ് ഇബ്നു സാബിത് ഉബൈ ഇബ്നു കഅബ്. അപ്പൊ ഈ മുസ്ഹഫ് പിന്നെ ഹഫ്സ് ബിൻ സുലൈമാന്റെ റിവായത്താണ്, റിവായത്തിനനുസരിച്ചാണ് ഈ മുസ്ഹഫ്. ഹഫ്സ് ബിൻ സുലൈമാന് എടുത്തത് എവിടെ നിന്നാണ്? അത് ആസിം അൽ കൂഫിയുടെ ഖിറാഅത്ത് അനുസരിച്ചാണ്. അദ്ദേഹം ഖിറാഅത്ത് പഠിച്ചത് അബു അബ്ദുറഹ്മാൻ അസ്സുലമിയിൽ നിന്നാണ്. അബു അബ്ദുറഹ്മാൻ അസ്സുലമി നാല് പ്രമുഖ സഹാബികളിൽ നിന്നാണ്. അങ്ങനെ പിന്നെ ഇനി നോട്ടെ വർഷിന്റെ ഇവരെ ഖിറാഅത്ത് മറ്റു കിട്ടണമെങ്കിൽ നമുക്ക് അടുത്താഴ്ച കൊണ്ടുവരാൻ വേണമെങ്കിൽ. അപ്പൊ ഇൻഷാല്ലാ അത് ഏതായാലും ഇൻഷാല്ലാ. അപ്പൊ കൂടുതൽ ഉദാഹരണങ്ങൾ വെച്ച് നമുക്ക് ഈ ഒരു വിഷയം ഒന്നുകൂടി തറപ്പിക്കാം അടുത്ത ആഴ്ചയിലെ ഒരു ക്ലാസ്സിൽ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.